സദൃശവാക്യങ്ങൾ. സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ തന്റെ വീട് പണിയുന്നു, പോഷത്വമുള്ളവളോ അത് സ്വന്തം കൈകളാൽ പൊളിച്ചു കളയുന്നു. നേരായി നടക്കുന്നവൻ യഹോവാഭക്തൻ, നടപ്പിൽ വക്രതയുള്ളവനോ അവനെ നിന്ദിക്കുന്നു. കോശന്റെ വായിൽ ഡംഭത്തിന്റെ വടിയുണ്ട്, ജ്ഞാനികളുടെ അതിരങ്ങളോ അവരെ കാത്തുകൊള്ളുന്നു. കാളകളില്ലാത്തടത്ത് തൊഴുത്ത് വെടിപ്പുള്ളത് കാളയുടെ ശക്തി കൊണ്ടോ വളരെ ആദായമുണ്ട്. വിശ്വസ്ത സാക്ഷി പോഷ്ക്ക് പറയുകയില്ല, കള്ളസാക്ഷിയോ പോഷ്ക്ക് നിശ്വസിക്കുന്നു. പരിഹാസി ജ്ഞാനം അന്വേഷിച്ചിട്ടും കണ്ടെത്തുന്നില്ല, വിവേകമുള്ളവനോ പരിജ്ഞാനം എളുപ്പം. മൂടന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോകാ, പരിജ്ഞാനമുള്ള അത്തരങ്ങൾ നീ അവനിൽ കാണുകയില്ല. വഴി തിരിച്ചറിയുന്നത് ജ്ഞാനിയുടെ ജ്ഞാനം, ശപിക്കുന്നതോ പോഷന്മാരുടെ പോഷത്വം. പോഷന്മാരെ അകൃത്യാഗം പരിഹസിക്കുന്നു, നേരുള്ളവർക്കോ തമ്മിൽ പ്രീതിയുണ്ട്. ഹൃദയം സ്വന്തം ദുഃഖത്തെ അറിയുന്നു, അതിന്റെ സന്തോഷത്തിലും അന്യനിടപെടുന്നില്ല. ദുഷ്ടന്മാരുടെ വീട് മുണിഞ്ഞു പോവും, നീതിമാന്റെ കൂടാരമോ തഴയ്ക്കും. ചിലപ്പോൾ ഒരു വഴി മനുഷ്യനെ ചൊവ്വായി തോന്നും, അതിന്റെ അവസാനമോ മരണവഴികളത്രേ. ചിരിക്കുമ്പോൾ തന്നെയും ഹൃദയം ദുഃഖിച്ചിരിക്കാം, സന്തോഷത്തിന്റെ അവസാനം ദുഃഖവുമാകാം. ഹൃദയത്തിൽ വിശ്വാസ ത്യാഗമുള്ളവന് തന്റെ നടപ്പിൽ മടുപ്പ് വരും, നല്ല മനുഷ്യനോ തന്റെ പ്രവൃത്തിയാൽ തന്നെ തൃപ്തി വരും. അല്പബുദ്ധി ഏത് വാക്കും വിശ്വസിക്കുന്നു, സൂക്ഷ്മബുദ്ധിയോ തന്റെ നടപ്പ് സൂക്ഷിച്ചു കൊള്ളുന്നു. ജ്ഞാനി ഭയപ്പെട്ട് ദോഷം അകറ്റി നടക്കുന്നു, ഹോഷനോ ധിക്കാരം പൂണ്ട് നിർഭയനായി നടക്കുന്നു. മുൻകോപി ഹോഷതം പ്രവർത്തിക്കുന്നു, ദുരുപായി ദ്വേഷിക്കപ്പെടും. അല്പബുദ്ധികൾ ഹോഷതം അവകാശമാക്കിക്കൊള്ളുന്നു, സൂക്ഷ്മബുദ്ധികളോ പരിജ്ഞാനം അണിയുന്നു. ദുർജനം സജനത്തിന് മുമ്പിലും ദുഷ്ടന്മാർ നീതിമാന്മാരുടെ വാദത്തിലും അടങ്ങി നിൽക്കുന്നു. ദരിദ്രനെ കൂട്ടുകാരൻ പോലും ഭയക്കുന്നു, ധനവാനോ വളരെ സ്നേഹിതന്മാരുണ്ട്. കൂട്ടുകാരനെ നിന്ദിക്കുന്നവൻ പാപം ചെയ്യുന്നു, എളിയവരോട് കൃപ കാണിക്കുന്നവനോ ഭാഗ്യവാൻ. ദോഷം നിരൂപിക്കുന്നവർ വിഴുന്നുപോകുന്നില്ലയോ? നന്മ നിരൂപിക്കുന്നവർക്കോ ദയയും വിശ്വസ്തതയും ലഭിക്കുന്നു, എല്ലാ തൊഴിലും കൊണ്ടും ലാഭം വരും. അധരചർവണം കൊണ്ടോ ഞെരുക്കമേ വരൂ, ജ്ഞാനികളുടെ ധനം അവർക്ക് കിരീടം. മൂടന്മാരുടെ പോഷത്വമോ പോഷത്വം തന്നെ. സത്യസാക്ഷി പ്രാണരക്ഷ ചെയ്യുന്നു, പോഷ്ക്ക് നിശ്വസിക്കുന്നവനോ വഞ്ചന ചെയ്യുന്നു. യഹോവാഭക്തന് ദൃഢധൈര്യമുണ്ട്, അവന്റെ മക്കൾക്കും ശരണമുണ്ടാകും. യഹോവാഭക്തി ജീവന്റെ ഉറവാകുന്നു, അതിനാൽ മരണത്തിന്റെ കെണികളെ ഒഴിഞ്ഞുപോകും. പ്രജാബാഹുല്യം രാജാവിന് ബഹുമാനം, പ്രജാന്യൂനതയോ പ്രഭുവിന് നാശം. ദീർഘക്ഷമയുള്ളവൻ മഹാബുദ്ധിമാൻ, മുൻകോപിയോ പോഷത്വം ഉയർത്തുന്നു. ശാന്തമനസ്സ ദേഹത്തിന് ജീവൻ, അസൂയയോ അസ്ഥികൾക്ക് ദ്രവത്വം. എളിയവനെ പീഡിപ്പിക്കുന്നവൻ അവന്റെ സൃഷ്ടാവിനെ നിന്ദിക്കുന്നു, ദരിദ്രനോട് കൃപ കാണിക്കുന്നവനോ അവനെ ബഹുമാനിക്കുന്നു. ദുഷ്ടന് വേണ്ട ദുഷ്ടതയാൽ വീഴ്ച വരുന്നു, നീതിമാനോ മരണത്തിലും പ്രത്യാശയുണ്ട്. വിവേകമുള്ളവന്റെ ഹൃദയത്തിൽ ജ്ഞാനം അടങ്ങി പാർക്കുന്നു. മൂടന്മാരുടെ അന്തരംഗത്തിലുള്ളതോ വെളിപ്പെട്ടു വരുന്നു, നീതി ജാതിയെ ഉയർത്തുന്നു, പാപമോ വംശങ്ങൾക്ക് അപമാനം. ബുദ്ധിമാനായ ദാസന് രാജാവിന്റെ പ്രീതി ലഭിക്കുന്നു, നാണം കെട്ടവനോ അവന്റെ കോപം നേരിടും. മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു, കഠിന വാക്കോ കോപത്തെ ജ്വലിപ്പിക്കുന്നു. ജ്ഞാനിയുടെ നാവ് നല്ല പരിജ്ഞാനം പ്രസ്താവിക്കുന്നു, മൂടന്മാരുടെ വായോ പോഷത്വം പൊഴിക്കുന്നു. യഹോവയുടെ കണ്ണെല്ലാടവുമുണ്ട്, ആകാത്തവരെയും നല്ലവരെയും നോക്കിക്കൊണ്ടിരിക്കുന്നു. നാവിന്റെ ശാന്തത ജീവവൃക്ഷം, അതിന്റെ വക്രതയോ മനോവ്യസനം. ഹോഷനപ്പന്റെ പ്രബോധനം നിരസിക്കുന്നു, ദാസനെ കൂട്ടാക്കാത്തവനോ വിവേകിയായി തീരും. നീതിമാന്റെ വീട് വളരെ നിശ്ചയവുമുണ്ട്, ദുഷ്ടന്റെ ആദായത്തിലും അനർത്ഥം. ജ്ഞാനികളുടെ അതിരങ്ങൾ പരിജ്ഞാനം വിതറുന്നു, മൂടന്മാരുടെ ഹൃദയമോ നേരുള്ളതല്ല. ദുഷ്ടന്മാരുടെ യാഗം യഹോവയ്ക്ക് വെറുപ്പ്, നേരുള്ളവരുടെ പ്രാർത്ഥനയവന് പ്രസാദം. ദുഷ്ടന്മാരുടെ വഴി യഹോവയ്ക്ക് വെറുപ്പ്, എന്നാൽ നീതിയെ പിന്തുടരുന്നവനെ അവൻ സ്നേഹിക്കുന്നു. സന്മാർഗം തിരിക്കുന്നവന് കഠിന ശിക്ഷ വരും, ശാസന വെറുക്കുന്നവൻ മരിക്കും. പാതാളവും നരകവും യഹോവയുടെ ദൃഷ്ടിയിലിരിക്കുന്നു. മനുഷ്യപുത്രന്മാരുടെ ഹൃദയങ്ങൾ എത്ര അധികം. പരിഹാസി ശാസന ഇഷ്ടപ്പെടുന്നില്ല, ജ്ഞാനികളുടെ അടുക്കൽ ചെല്ലുന്നവുമില്ല. സന്തോഷമുള്ള ഹൃദയം മുഖപ്രസാദമുണ്ടാക്കുന്നു, ഹൃദയത്തിലെ വ്യസനം കൊണ്ടോ ധൈര്യം ക്ഷയിക്കുന്നു. വിവേകമുള്ളവന്റെ ഹൃദയം പരിജ്ഞാനം അന്വേഷിക്കുന്നു, മൂടന്മാരുടെ വായോ പോഷത്വം ആചരിക്കുന്നു. അരിഷ്ടന്റെ ജീവനാളൊക്കെയും കഷ്ടകാലം, സന്തുഷ്ട ഹൃദയനോ നിത്യം ഉത്സവം. ബഹുനിക്ഷേപവും അതിനോടുകൂടെ കഷ്ടതയുള്ളതിനേക്കാൾ യഹോവാഭക്തിയോടുകൂടെ അല്പധനം ഉള്ളത് നന്ന്. ദേഷ്യമുള്ളയിടത്തെ തടിപ്പിച്ച കാളയേക്കാൾ സ്നേഹമുള്ളയിടത്തെ ശാഖഭോജനം നല്ലത്. ക്രോധമുള്ളവൻ കലഹമുണ്ടാക്കുന്നു, ദീർഘക്ഷമയുള്ളവനോ കലഹം ശമിപ്പിക്കുന്നു. മടിയന്റെ വഴി മുള്ളുവേലി പോലെയാവുന്നു, നീതിമാന്മാരുടെ പാതയോ പെരുവഴി തന്നെ. ജ്ഞാനമുള്ള മകൻ അപ്പനെ സന്തോഷിപ്പിക്കുന്നു, മൂടനോ അമ്മയെ നിന്ദിക്കുന്നു. ഔഷധം ബുദ്ധിഹീനന് സന്തോഷം, വിവേകിയോ ചൊവ്വായി നടക്കുന്നു. ആലോചനയില്ലാഞ്ഞാൽ ഉദ്ദേശങ്ങൾ സാധിക്കാതെ പോകുന്നു. ആലോചനക്കാരുടെ ദൂതത്താലോ അവസാധിക്കുന്നു. താൻ പറയുന്ന ഉത്തരം ഹേതുവായി മനുഷ്യന് സന്തോഷം വരും. തക്ക സമയത്ത് പറയുന്ന വാക്ക് എത്ര മനോഹരം. ബുദ്ധിമാന്റെ ജീവയാത്ര മേലോട്ടാവുന്നു. കീഴെയുള്ള പാതാളത്തെ അവൻ ഒഴിഞ്ഞുപോകും. അഹങ്കാരിയുടെ വീട് യഹോവ പൊളിച്ചു കളയും. വിധവയുടെ അതിരോ അവൻ ഉറപ്പിക്കും. ദുരുപായങ്ങളെ ഹോവിക്ക് വെറുപ്പ്. ദയവാക്കോ നിർമ്മലം. ദുരാഗ്രഹി തന്റെ ഭവനത്തെ വളിക്കുന്നു. കോഴ വെറുക്കുന്നവനോ ജീവിച്ചിരിക്കും. നീതിമാൻ മനസ്സിലാലോചിച്ച് ഉത്തരം പറയുന്നു. ദുഷ്ടന്മാരുടെ വായോ ദോഷങ്ങളെ പൊഴിക്കുന്നു. യഹോവ ദുഷ്ടന്മാരോടവന്നിരിക്കുന്നു. നീതിമാന്മാരുടെ പ്രാർത്ഥനയോ അവൻ കേൾക്കുന്നു. കണ്ണിന്റെ ശോഭ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. നല്ല വർത്തമാനമസ്തികളെ തണുപ്പിക്കുന്നു. ജീവാർത്ഥമായ ശാസന കേൾക്കുന്ന ചെവിയുള്ളവൻ ജ്ഞാനികളുടെ മധ്യയെ വസിക്കും. പ്രബോധനം ത്യജിക്കുന്നവൻ തന്റെ പ്രാണനെ നിരസിക്കുന്നു. ശാസന കേട്ടനുസരിക്കുന്നവനോ വിവേകം സമ്പാദിക്കുന്നു. യഹോവ ഭക്തി ജ്ഞാനോപദേശമാവുന്നു. മാനത്തിന് വിനയം മുന്നോടിയാവുന്നു. ഹൃദയത്തിലെ നിരൂപണങ്ങൾ മനുഷ്യനുള്ളവ. നാവിന്റെ ഉത്തരമോ യഹോവയാൽ വരുന്നു. മനുഷ്യന് തന്റെ വഴികളൊക്കെയും വെടിപ്പായി തോന്നുന്നു. യഹോവയോ ആത്മാക്കളെ തൂക്കി നോക്കുന്നു. നിന്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്ക, എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. യഹോവ സകലത്തെയും തന്റെ ഉദ്ദേശത്തിനായി ഉണ്ടാക്കിയിരിക്കുന്നു. അനർത്ഥ ദിവസത്തിനായി ദുഷ്ടനെയും കൂടെ. ഗർവമുള്ള ഏവന് യഹോവയ്ക്ക് വെറുപ്പ്. അവന് ശിക്ഷ വരാതിരിക്കയില്ല എന്നതിന് ഞാൻ കൈയടിക്കുന്നു. ദയയും വിശ്വസ്തതയും കൊണ്ട് അകൃത്യം പരിഹരിക്കപ്പെടുന്നു. യഹോവ ഭക്തി കൊണ്ട് മനുഷ്യർ ദോഷത്തെ വിട്ടകലുന്നു. ഒരു തന്റെ വഴികൾ യഹോവയ്ക്ക് ഇഷ്ടമായിരിക്കുമ്പോൾ അവൻ അവന്റെ ശത്രുക്കളെയും അവനോടിണക്കുന്നു. ന്യായരഹിതമായ വലിയ വരവിനേക്കാൾ നീതിയോടെയുള്ള അല്പം നല്ലത്. മനുഷ്യന്റെ ഹൃദയം തന്റെ വഴിയെ നിരൂപിക്കുന്നു. അവന്റെ കാലടികളെയോ ഹോ ആക്രമപ്പെടുത്തുന്നു. രാജാവിന്റെ അതിരങ്ങളിൽ അരുളപ്പാടുണ്ട്. ന്യായവിധിയിൽ അവന്റെ വായ പിഴയ്ക്കുന്നുമില്ല. ഒത്ത വെള്ളിക്കോലും ത്രാസും യഹോവയ്ക്കുള്ളവ. സഞ്ചിയിലെ പടിയൊക്കെയും അവന്റെ പ്രവൃത്തിയാവുന്നു. ദുഷ്ടത പ്രവർത്തിക്കുന്ന രാജാക്കന്മാർക്ക് വെറുപ്പ്. നീതി കൊണ്ടല്ലോ സിംഹാസനം സ്ഥിരപ്പെടുന്നത്. നീതിയുള്ള അതിരങ്ങൾ രാജാക്കന്മാർക്ക് പ്രസാദം. നേർ പറയുന്നവനെ അവർ സ്നേഹിക്കുന്നു. രാജാവിന്റെ ക്രോധം മരണദൂതന് തുല്യം. ജ്ഞാനമുള്ള മനുഷ്യനോ അതിനെ ശമിപ്പിക്കും. രാജാവിന്റെ മുഖപ്രകാശത്തിൽ ജീവനുണ്ട്. അവന്റെ പ്രസാദം പിന്മഴയ്ക്കുള്ള മേഘം പോലെയാകുന്നു. തങ്കത്തേക്കാൾ ജ്ഞാനത്തെ സമ്പാദിക്കുന്നത് എത്ര നല്ലത്! വെള്ളിയേക്കാൾ വിവേകം സമ്പാദിക്കുന്നത് എത്ര ഉത്തമം! ദോഷമായിട്ട് നടക്കുന്നത് നേരുള്ളവരുടെ പെരുവഴി. തന്റെ വഴി സൂക്ഷിക്കുന്നവൻ തന്റെ പ്രാണനെ കാത്തുകൊള്ളുന്നു. നാശത്തിന് മുമ്പേ ഗർവം, വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നത ഭാവം. ഗർവികളോടുകൂടെ കവർച്ച പങ്കിടുന്നതിനേക്കാൾ താഴ്മയുള്ളവരോടുകൂടെ താഴ്മയുള്ളവനായിരിക്കുന്നവൻ നല്ലത്. തിരുവചനം പ്രമാണിക്കുന്നവൻ നന്മ കണ്ടെത്തും. യഹോവയിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. ജ്ഞാനഹൃദയൻ വിവേകി എന്ന് വിളിക്കപ്പെടും. അതിരമാതിരം വിദ്യയെ വർദ്ധിപ്പിക്കുന്നു. വിവേകം വിവേകി ജീവന്റെ ഉറവാവുന്നു. പോഷന്മാരുടെ പ്രബോധനമോ പോഷത്വം തന്നെ. ജ്ഞാനിയുടെ ഹൃദയം അവന്റെ വായ് പഠിപ്പിക്കുന്നു. അവന്റെ അതിരങ്ങൾക്ക് വിദ്യ വർദ്ധിപ്പിക്കുന്നു. ഇമ്പമുള്ള വാക്ക് തേൻകട്ടയാവുന്നു. മനസ്സിന് മധുരവും അസ്ഥികൾക്ക് ഔഷധവും തന്നെ. ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നുന്നു. അതിന്റെ അവസാനമോ മരണവഴികളത്രേ. പണിക്കാരന്റെ വിശപ്പ് അവനെയും കൊണ്ട് പണി ചെയ്യിക്കുന്നു. അവന്റെ വായ അവനെ അതിനായി നിർബന്ധിക്കുന്നു. നിസ്സാര മനുഷ്യൻ പാതകമെന്ന കുഴികുഴിക്കുന്നു. അവന്റെ അതിരങ്ങളിൽ കത്തുന്ന തീയുണ്ട്. വക്രതയുള്ള മനുഷ്യൻ വഴക്കുണ്ടാക്കുന്നു. ഏഷണിക്കാരും മിത്രങ്ങളെ ഭേദിപ്പിക്കുന്നു. സാഹസക്കാരൻ കൂട്ടുകാരനെ വശീകരിക്കുകയും കൊള്ളരുതാത്ത വഴി നടത്തുകയും ചെയ്യുന്നു. കണ്ണടയ്ക്കുന്നവൻ വക്രത നിരൂപിക്കുന്നു. പപ്പുകടിക്കുന്നവൻ ദോഷം നിവർത്തിക്കുന്നു. മരിച്ചതലെ ശോഭയുള്ള കിരീടമാകുന്നു. നീതിയുടെ മാർഗത്തിൽ അതിനെ പ്രാപിക്കാം. ദീർഘക്ഷമയുള്ളവൻ യുദ്ധവീരനിലും ജിതമാനസിൻ പട്ടണം പിടിക്കുന്നവനിലും ശ്രേഷ്ഠൻ. വീട്ടുമടിയിലിടുന്നു. അതിന്റെ ദാനമോ യഹോവയാൽ അത്രേ. കലഹത്തോടുകൂടി ഒരു വീട് നിറയാത ഭോജനത്തിലും സ്വസ്ഥതയോടുകൂടി ഒരു കഷ്ണം ഉണങ്ങിയ അപ്പം ഏറ്റവും നല്ലത്. നാണം കെട്ടമവന്റെ മേൽ ബുദ്ധിമാനായ ദാസൻ കർത്തൃത്വം നടത്തും. സഹോദരന്മാരുടെ ഇടയിൽ അവകാശം പ്രാപിക്കും. വെള്ളിക്ക് പുടം, പൊന്നിന് മൂശ. ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നുവനോ യഹോവ. ദുഷ്കർമ്മി നീതി കെട്ട അതിരങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കുന്നു. വ്യാജം പറയുന്നവൻ വഷളത്വമുള്ള നാവിനെ ചെവി കൊടുക്കുന്നു. ദരിദ്രനെ പരിഹസിക്കുന്നവൻ അവന്റെ സൃഷ്ടാവിനെ നിന്ദിക്കുന്നു. ആപത്തിൽ സന്തോഷിക്കുന്നവന് ശിക്ഷ വരാതിരിക്കയില്ല. മക്കളുടെ മക്കൾ വൃദ്ധന്മാർക്ക് കിരീടമാവുന്നു. മക്കളുടെ മഹത്വം അവരുടെ അപ്പന്മാർ തന്നെ. സുഭാഷിതം പറയുന്ന അതിരം പോഷണയോഗ്യമല്ല. വ്യാജമുള്ള അതിരം ഒരു പ്രഭുവിനെങ്ങനെ! സമ്മാനം വാങ്ങുന്നവൻ അത് രത്നമായി തോന്നും. അത് ചെല്ലുന്നിടത്തൊക്കെയും കാര്യം സാധിക്കും. സ്നേഹം തേടുന്നവൻ ലംഘനം മറച്ചുവെക്കുന്നു, കാര്യം പാട്ടാക്കുന്നവനോ മിത്രങ്ങളെ ഭേദിപ്പിക്കുന്നു. ഹോഷനെ നൂറടിക്കുന്നതിനേക്കാൾ ബുദ്ധിമാനെ ഒന്ന് ശാസിക്കുന്നവർ അധികം ഫലിക്കും. മത്സരക്കാരൻ ദോഷം മാത്രം അന്വേഷിക്കുന്നു. ക്രൂരനായ ദൂതനെ അവന്റെ നേരെ അയക്കും. മൂടനെ അവന്റെ പോഷത്തിൽ എതിരിടുന്നതിനേക്കാൾ കുട്ടികൾ കാണാതെ പോയ കരടിയെ എതിരിടുന്നത് ഭേദം. ഒരുത്തൻ നന്മയ്ക്ക് പോലും തിന്മ ചെയ്യുന്നുവെങ്കിൽ അവന്റെ ഭവനത്തെ തിന്മ വിട്ടുമാറുകയില്ല. കലഹത്തിന്റെ ആരംഭം മടവെട്ടി വെള്ളം വിടുന്നത് പോലെ, ആകയാൽ കലഹമാവും മുമ്പേ തർക്കം നിവർത്തിക്കളകാം. ദുഷ്ടന്മാരെ നീതീകരിക്കുന്നവനും നീതിമാനെ കുറ്റം വിധിക്കുന്നവനും രണ്ടുപേരും യഹോവയ്ക്ക് വെറുപ്പ്. മൂടന് ബുദ്ധിയില്ലാതിരിക്കെ ജ്ഞാനം സമ്പാദിപ്പാൻ അവന്റെ കയ്യിൽ ദ്രവ്യമെന്തിന്? സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു. അനർത്ഥകാലത്ത് അവൻ സഹോദരനായിത്തീരുന്നു. ബുദ്ധിഹീനനായ മനുഷ്യൻ കൈയടിച്ച് കൂട്ടുകാരന് വേണ്ടി ജാമ്യം നിൽക്കുന്നു. കലഹപ്രിയൻ ലംഘനപ്രിയനാവുന്നു. പരിവാരികൾ പൊക്കത്തിൽ പണിയുന്നവൻ ഇടിവിച്ഛിക്കുന്നു. വക്രഹൃദയമുള്ളവൻ നന്മ കാണുകയില്ല. വിഘടനാവുള്ളവൻ ആപത്തിലാവപ്പെടും. ഹോഷനെ ജനിപ്പിച്ചവനത് ഖേദകാരണമാവും. മൂടന്റെ അപ്പന് സന്തോഷം ഉണ്ടാകുകയില്ല. സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാവുന്നു. തകർന്ന മനസ്സുകളെ ഉണക്കുന്നു. ദുഷ്ടന്യായത്തിന്റെ വഴികളെ മറിക്കേണ്ടതിന് ഒളിച്ചുകൊണ്ടുവരുന്ന സമ്മാനം വാങ്ങുന്നു. ജ്ഞാനം ബുദ്ധിമാന്റെ മുമ്പിൽ ഇരിക്കുന്നു. മൂടന്റെ കണ്ണോ ഭൂമിയുടെ അറുതികളിലേക്ക് നോക്കുന്നു. മൂടനായ മകൻ അപ്പന് വ്യസനവും തന്നെ പ്രസവിച്ചവർക്ക് കയ്പുമാവുന്നു. നീതിമാന് പിഴ കൽപ്പിക്കുന്നതും ശ്രേഷ്ഠന്മാരെ നേർനിമിത്തം മടിക്കുന്നതും നന്നല്ല. വാക്കടക്കി വെക്കുന്നവൻ പരിജ്ഞാനമുള്ളവൻ. ശാന്തമാനസൻ ബുദ്ധിമാൻ തന്നെ. മിണ്ടാതിരുന്നാൽ ഭോഷനെ പോലെയും ജ്ഞാനിയായും അതിനെ അടച്ചുകൊണ്ടാൽ വിവേകിയായും എണ്ണും. കൂട്ടം വിട്ട് നടക്കുന്നവൻ ശ്രേഷ്ഠത അന്വേഷിക്കുന്നു. സകലജ്ഞാനത്തോടും അവൻ കയർക്കുന്നു. തന്റെ മനസ്സ് വെളിപ്പെടുന്നതിലല്ലാതെ മൂടന് ബോധത്തിൽ ഇഷ്ടമില്ല. ദുഷ്ടനോടുകൂടെ അപമാനവും ദുഷ്കീർത്തിയോടുകൂടെ നിന്നെയും വരുന്നു. മനുഷ്യന്റെ വായിലെ വാക്ക് ആരമുള്ള വെള്ളവും ജ്ഞാനത്തിന്റെ ഉറവ് ഉൾക്കുള്ളതോടുമാവുന്നു. നീതിമാനേനായ വിസ്താരത്തിൽ തോൽപ്പിക്കേണ്ടതിന് ദുഷ്ടന്റെ പക്ഷം പിടിക്കുന്നു നന്നല്ല. മൂടന്റെ അവരങ്ങൾ വഴക്കിനിടയാക്കുന്നു. അവന്റെ വായ തല്ലെ വിളിച്ചു വരുത്തുന്നു. മൂടന്റെ വായ അവന് നാശം. അവന്റെ അവരങ്ങൾ അവന്റെ പ്രാണന് കെണി. ഏഷണിക്കാരന്റെ വാക്ക് സ്വാദുഭോജനം പോലെ ഇരിക്കുന്നു. അത് വയറ്റിന്റെ അറകളിലേക്ക് ചെല്ലുന്നു. വേലയിൽ മടിയനായവൻ മുടിയന്റെ സഹോദരൻ. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം. നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു. ധനവാൻ തന്റെ സമ്പത്ത് ഉറപ്പുള്ള പട്ടണം. അത് അവന് ഉയർന്ന മതിലായി തോന്നുന്നു. നാശത്തിന് മുമ്പേ മനുഷ്യന്റെ ഹൃദയം നിഗളിക്കുന്നു. മാനത്തിന് മുമ്പേ താഴ്മ. കേൾക്കും മുമ്പേ ഉത്തരം പറയുന്നവന് അത് പോഷത്വവും ലജ്ജയുമായി തീരുന്നു. പുരുഷന്റെ ധീരത അവന്റെ ദീനത്തെ സഹിക്കും. തകർന്ന മനുഷ്യനെയോ ആർക്ക് സഹിക്കാം? ബുദ്ധിമാന്റെ ഹൃദയം പരിജ്ഞാനം സമ്പാദിക്കുന്നു. ജ്ഞാനികളുടെ ചെവി പരിജ്ഞാനം അന്വേഷിക്കുന്നു. മനുഷ്യൻ വയ്ക്കുന്ന കാഴ്ചയാൽ അവന് പ്രവേശനം കിട്ടും. അവൻ മഹാന്മാരുടെ സന്നിധിയിൽ ചെല്ലുവാനിടയാകും. തന്റെ അന്യായം ആദ്യം ബോധിപ്പിക്കുന്നവൻ നീതിമാൻ എന്ന് തോന്നും. എന്നാൽ അവന്റെ പ്രതിയോഗി വന്ന് അവനെ പരിശോധിക്കും. വീട്ടുതർക്കങ്ങളെ തീർക്കുകയും ബലവാന്മാരെ തമ്മിൽ വേർപെടുത്തുകയും ചെയ്യുന്നു. ദ്രോഹിക്കപ്പെട്ട സഹോദരൻ ഉറപ്പുള്ള പട്ടണത്തെക്കാൾ ദുർജയനാവുന്നു. അങ്ങനെയുള്ള പിണക്കം അരമനയുടെ ഓടാമ്പൽ പോലെ തന്നെ. വായുടെ ഫലത്താൽ മനുഷ്യന്റെ ഉദരം നിറയും. അതരങ്ങളുടെ വിളവ് കൊണ്ട് അവന് തൃപ്തി വരും. മരണവും ജീവനും നാവിന്റെ അധികാരത്തിലിരിക്കുന്നു. അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിന്റെ ഫലം അനുഭവിക്കും. ഭാര്യയെ കിട്ടുന്നവന് നന്മ കിട്ടുന്നു. യഹോവയുടെ പ്രസാദം ലഭിച്ചുമിരിക്കുന്നു. ദരിദ്രന്റെ അതിന് ആ രീതിയിൽ സംസാരിക്കുന്നു. ധനവാനോ കഠിനമായ ഉത്തരം പറയുന്നു. വളരെ സ്നേഹിതന്മാരുള്ള മനുഷ്യന് നാശം വരും. എന്നാൽ സഹോദരനേക്കാളും മറ്റുള്ള സ്നേഹിതന്മാരുമുണ്ട്. വിഘടാതരമുള്ള മൂടനേക്കാൾ പരമാർത്ഥതയിൽ നടക്കുന്ന ദരിദ്രൻ ഉത്തമൻ. പരിജ്ഞാനമില്ലാത്ത മനസ്സ് നന്നല്ല. തത്രപ്പെട്ട കാൽ വയ്ക്കുന്നവനോ പിഴിച്ചു പോകുന്നു. മനുഷ്യന്റെ ഭോഷത്വം അവന്റെ വഴിയെ മറിച്ചു കളയുന്നു. അവന്റെ ഹൃദയമോ യഹോവയോട് മുഷിഞ്ഞു പോകുന്നു. സമ്പത്ത് സ്നേഹിതന്മാരെ വർദ്ധിപ്പിക്കുന്നു. എളിയവനോ കൂട്ടുകാരനോടാവുന്നിരിക്കുന്നു. കള്ളസാക്ഷിക്ക് ശിക്ഷ വരാതിരിക്കുകയില്ല. പോഷ്ക്ക് വിശ്വസിക്കുന്നവൻ ഒഴിഞ്ഞു പോവുകയുമില്ല. പ്രഭുവിന്റെ പ്രീതി സമ്പാദിപ്പാൻ പലരും നോക്കുന്നു. ദാനം ചെയ്യുന്നവനെ അവനും സ്നേഹിതൻ. ദരിദ്രന്റെ സഹോദരന്മാരെല്ലാം അവനെ പഴിക്കുന്നു. അവന്റെ സ്നേഹിതന്മാർ എത്രയധികം അകന്നു നിൽക്കും. അവൻ വായ് തിരിയുമ്പോഴേ അവരെ കാണുവാനില്ല. ബുദ്ധി സമ്പാദിക്കുന്നവൻ തന്റെ പ്രാണനെ സ്നേഹിക്കുന്നു. ബോധം കാത്തുകൊള്ളുന്നവൻ നന്മ പ്രാപിക്കും. കള്ളസാക്ഷിക്ക് ശിക്ഷ വരാതിരിക്കയില്ല. പോഷ്ക്ക് നിശ്വസിക്കുന്നവൻ നശിച്ചു പോകും. സുഖജീവനം പോഷന് യോഗ്യമല്ല. പ്രഭുക്കന്മാരുടെ മേൽക്കർത്തൃത്വം നടത്തുന്നവനോ ദാസൻ എങ്ങനെ? വിവേകബുദ്ധിയാൽ മനുഷ്യന് ദീർഘക്ഷമ വരുന്നു. ലംഘനം ക്ഷമിക്കുന്ന അവന് ഭൂഷണം. രാജാവിന്റെ ക്രോധം സിംഹഗർജനത്തിന് തുല്യം. അവന്റെ പ്രസാദമോ പുല്ലിന്മേലുള്ള മഞ്ഞു പോലെ, മൂടനായ മകന പിന്നെ നിർഭാഗ്യം ഭാര്യയുടെ കലമ്പിൽ തീരാത്ത ചോർച്ച പോലെ. ഭവനവും സമ്പത്തും പിതാക്കന്മാർ വിച്ഛേദിക്കുന്ന അവകാശം, ബുദ്ധിയുള്ള ഭാര്യയോ യഹോവയുടെ ദാനം, മടികാടനെതിരയിൽ വീഴിക്കുന്നു, അലസചിത്തൻ പട്ടിണി കിടക്കും, കൽപ്പന പ്രമാണിക്കുന്നവൻ പ്രാണനെ കാക്കുന്നു, നടപ്പ് സൂക്ഷിക്കാത്തവനോ വർണ്ണശിക്ഷ അനുഭവിക്കും, എളിവനോട് കൃപ കാട്ടുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു, യഹോവ അവൻ ചെയ്ത നന്മയ്ക്ക് അവൻ പകരം കൊടുക്കും. പ്രത്യാശയുള്ളിടത്തോളം നിന്റെ മകനെ ശിക്ഷിക്ക, എങ്കിലും അവനെ കൊല്ലുവാൻ തക്കവണ്ണം ഭാവിക്കരുത്. മുൻകോപി പിഴ കൊടുക്കേണ്ടി വരും, നീ അവനെ വിടുവിച്ചാൽ അത് പിന്നെയും ചെയ്യേണ്ടി വരും. പിന്നത്തെ നീ ജ്ഞാനിയാകേണ്ടതിന് ആലോചന കേട്ട് പ്രബോധനം കൈക്കൊള്ളുക. മനുഷ്യന്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളും ഉണ്ട്, യഹോവയുടെ ആലോചനയോ നിവൃത്തിയാകും. മനുഷ്യൻ തന്റെ മനസ്സുപോലെ കാണിക്കും, പോഷ്ക്ക് പറയുന്നവനേക്കാൾ ദരിദ്രൻ ഉത്തമൻ. യഹോവാഭക്തി ജീവഹേതുവാകുന്നു, അതുള്ളവൻ തൃപ്തനായി വസിക്കും, അനർത്ഥം അവന് നേരിടുകയില്ല. മടിയൻ തന്റെ കൈതളികയിൽ പൂത്തുന്നു, വായിലേക്ക് തിരികെ കൊണ്ടുവരികയില്ല. പരിഹാസിയെ അടിച്ചാൽ അല്പബുദ്ധി വിവേകം പ്രാപിക്കും, ബുദ്ധിമാനെ ശാസിച്ചാൽ അവൻ പരിജ്ഞാനം പ്രാപിക്കും. അപ്പനെ ഹേമിക്കുകയും അമ്മയെ ഓടിച്ചു കളയുകയും ചെയ്യുന്നവൻ ലജ്ജയും അവമാനവും വരുത്തുന്ന മകനാവുന്നു. മകനെ പരിജ്ഞാനത്തിന്റെ വചനങ്ങളെ വിട്ടുമാറേണ്ടതിനുള്ള ഉപദേശം കേൾക്കുന്നത് മതിയാക്കുക. നിസ്സാര സാഹസിനായത്തെ പരിഹസിക്കുന്നു, നിഷ്ടമാരുടെ വായർച്ചത്തെ വിഴുങ്ങുന്നു. പരിഹാസികൾക്കായ ശിക്ഷാവധിയും മൂടന്മാരുടെ മുതുകിന് തല്ലൊരുങ്ങിയിരിക്കുന്നു. വീഞ്ഞ് പരിഹാസിയും അധികം കലഹക്കാരനുമാവുന്നു, അതിനാൽ താൻ ചാടി നടക്കുന്ന ആരും ജ്ഞാനിയാവുന്നില്ല. രാജാവിന്റെ ഭീഷണം സിംഹവിർജനം പോലെ, അവനെ കോപിക്കുന്നവൻ തന്റെ കാണനോട് ദ്രോഹം ചെയ്യുന്നു. വ്യവഹാരം ഒഴിഞ്ഞിരിക്കുന്നത് പുരുഷന് മാനം, എന്നാൽ ഏത് ഭോഷനും ചണ്ട കൂടും. മടിയൻ ചെയ്ത നിമിത്തം ഉഴാതിരിക്കുന്നു, കൊയ്ത്തുകാലത്ത് അവനിരക്കും, ഒന്നും കിട്ടുകയുമില്ല. മനുഷ്യന്റെ ഹൃദയത്തിലെ ആലോചന ആരമുള്ള വെള്ളം വിവേകമുള്ള പുരുഷനോ അത് കോരിയെടുക്കും. മിക്ക മനുഷ്യരും തങ്ങളോട് ദയാലുവായ ഒരുത്തനെ കാണും, എന്നാൽ വിശ്വസനായ ഒരുത്തനെ ആർ കണ്ടെത്തും? പരമാർത്ഥതയിൽ നടക്കുന്നവൻ നീതിമാൻ, അവന്റെ ശേഷം അവന്റെ മക്കളും ഭാഗ്യവാന്മാർ. ന്യായാസനത്തിലിരിക്കുന്ന രാജാവ് തന്റെ കണ്ണുകൊണ്ട് സ്വലദോഷത്തെയും തേറ്റിക്കളയുന്നു. ഞാൻ എന്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് പാവൊഴിഞ്ഞ് നിർമ്മലനായിരിക്കുന്നു എന്ന് ആർക്കു പറയാം? രണ്ടുതരം തൂക്കവും രണ്ടുതരം അളവും രണ്ടും ഒരുപോലെ ഹോവയ്ക്ക് വെറുപ്പ്. ബാല്യത്തിലെ സ്ത്രീകളാൽ തന്നെ ഒരു തന്റെ പ്രവൃത്തി വെടുപ്പും നേരുമുള്ളതാവുമോ എന്നറിയാം. കേൾക്കുന്ന ചെവി, കാണുന്ന കണ്ണ്, ഇവ രണ്ടും യഹോവ ഉണ്ടാക്കി. ദരിദ്രനാകാതിരിക്കേണ്ടതിന് നിദ്രാപ്രിയനാകരുത്. നീ കണ്ണു തുറക്ക, നിനക്ക് വേണ്ടുവോളം ആഹാരം ഉണ്ടാകും. വിലയ്ക്ക് വാങ്ങുന്നു ചീത്ത ചീത്ത എന്ന് പറയുന്നു. വാങ്ങി തന്റെ വഴിക്ക് പോകുമ്പോഴോ അവൻ പ്രശംസിക്കുന്നു. പൊന്നും അനവധി മുത്തുകളും ഉണ്ടല്ലോ, പരിജ്ഞാനമുള്ള അതിരങ്ങളോ വിലയേറിയ ആഭരണം. അന്യന് വേണ്ടി ജാമ്യം നിൽക്കുന്നവന്റെ വസ്ത്രം എടുത്തുകൊള്ളുക, അന്യജാതിക്കാരന് വേണ്ടി ഉത്തരവാദി ആകുന്നവനോട് പണയം വാങ്ങുക. രാജ്യത്താൾ നേടിയ ആഹാരം മനുഷ്യന് മധുരം, പിന്നത്തേതിലോ അവന്റെ വായിൽ ചരൽ നിറയും. ഉദ്ദേശങ്ങൾ ആലോചന കൊണ്ട് സാധിക്കാൻ ഭരണസാമർഥ്യത്തോടെ യുദ്ധം ചെയ്യുക. നുണയനായി നടക്കുന്നതിന്റെ ദൗത്യം വെളിപ്പെടുത്തുന്നു, ആകയാൽ വിടുവായനായ ഇടപെടരുത്. ആരെങ്കിലും അപ്പനെയോ അമ്മയോ ദുഷിച്ചാൽ അവന്റെ വിളക്ക് പൂരിട്ട് കെട്ടുപോകും. ഒരവകാശം ആദിയിൽ ബന്ധപ്പെട്ട് കൈവശമാക്കാം, അതിന്റെ അവസാനമോ അനുഗ്രഹിക്കപ്പെട്ടിരിക്കയില്ല. ഞാൻ ദോഷത്തിന് പ്രതികാരം ചെയ്യുമെന്ന് നീ പറയരുത്. യഹോവയെ കാത്തിരിക്കാൻ അവൻ നിന്നെ രക്ഷിക്കും. രണ്ടുതരം തൂക്കം യഹോവയ്ക്ക് വെറുപ്പ്. കള്ളത്തിൽ ആസം കൊള്ളരുത്. മനുഷ്യന്റെ ഗതികൾ യഹോവയാൽ നിയമിക്കപ്പെടുന്നു, പിന്നെ മനുഷ്യന് തന്റെ വഴി എങ്ങനെ ഗ്രഹിക്കാം? ഇത് നിവേദിത എന്ന് തത്രപ്പെട്ട് നേരുന്നതും നേർന്ന ശേഷം നിരൂപിക്കുന്നതും മനുഷ്യനൊരു കെണി. ജ്ഞാനമുള്ള രാജാവ് ദുഷ്ടന്മാരെ പേറ്റിക്കളയുന്നു, അവരുടെ മേൽ അവൻ മെരിവെണ്ടി ഉരുട്ടുന്നു. മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപം, അതുദരത്തിന്റെ അറകളൊക്കെയും ചോദന ചെയ്യുന്നു. ദൈവം വിശ്വസ്തയും രാജാവിനെ കാക്കുന്നു, ദൈവം അവൻ അവന്റെ സിംഹാസനത്തെ ഉറപ്പിക്കുന്നു. യൗവനക്കാട് ശക്തി അവരുടെ പ്രശംസ, വൃദ്ധമാരുടെ നര അവരുടെ ഭൂഷണം. ഉദരത്തിന്റെ അറകളിലേക്ക് ചെല്ലുന്ന തല്ലും പൊട്ടിപ്പോവാത്ത കടിയും ദോഷത്തെ അടിച്ചു വാരിക്കളയുന്നു. ദൈവമേ സ്വനിക്ക് യോഗ്യമാവുന്നു, ബാറക്കുമോ.
ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവനമ്പുരാൻ പരിശുദ്ധൻ 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 വിവരങ്ങളിൽ ശ്രീയേക ദൈവത്തിന്റെ ജലതിരുനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. സൗത്ത് സമുദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ ബുധനാഴ്ചയോട് നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ ടെലിഫോണിക് പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് എല്ലാ ജീവമക്കളെയും വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ വളരെ ആശംസിക്കട്ടെ. ഈ സന്നിവാർത്ത സുസൂഷയെ വളരെ ശ്രേഷ്ഠമായ നിലയിൽ നയിച്ചുകൊണ്ടു പോകുന്ന സർവശക്തരായ ദൈവത്തെ വീണ്ടും ആരാധിക്കുകയും സ്തുതിക്കുകയും വന്ദിക്കുകയും ആ കൃപാസിങ്ങളെ നമിക്കുകയും ചെയ്യുന്നു. ഈ ശുശ്രൂഷയ്ക്ക് വളരെ ശ്രേഷ്ഠമായ നേതൃത്വം കൊടുക്കുന്ന ഭദ്രാസന സമസ്ത പോലത്തെ വളരെ സ്നേഹാദരോടുകൂടി ധന്യമാറുന്ന ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന ഭദ്രാസനത്തിലെ എല്ലാ ആരാധിര വൈദികരെയും പ്രത്യേകിച്ച് അരമനയിൽ സാന്നിധ്യം കൊണ്ട് നടക്കുന്ന പീലി പോസച്ചൻ, സന്തോഷച്ചൻ എന്നിവരെയും വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. വളരെ പ്രാധാന്യത്തോടുകൂടി ഇന്ന് വെൽക്കം ചെയ്യാനുള്ള മറ്റൊരു വിശിഷ്ട വ്യക്തി മലങ്കര സഭ മാത്രമൊന്നുമല്ല എല്ലാ സഭകളിലും വളരെ നല്ല രീതിയിൽ നിന്ന് അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട ഡേവിഡ് ചിറമേലച്ചൻ. അദ്ദേഹത്തിന്റെ സാന്നിധ്യം, അദ്ദേഹം കത്തോലിക്ക സഭയിലെ ഒരു വൈദികനാണെന്നുള്ള കാര്യം നമുക്കറിയാം. ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും ചിന്തകളും ഒക്കെ അനേക ആളുകൾക്ക് ആത്മീയ ഉത്തേജകം പകരത്തക്ക വിധത്തിൽ ഇന്നത് പ്രസരിക്കുന്നു, പരിലസിക്കുന്നു എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. പ്രിയപ്പെട്ട അച്ഛനെ വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ സ്വാഗതം ചെയ്യുന്നു. ഈ ദിവസത്തിൽ ഇന്നത്തെ ഒരു ധ്യാനത്തിന് അച്ഛനെ ലഭിച്ചത് തന്നെ വലിയ അനുഗ്രഹമായിട്ട് കരുതുകയും ചെയ്യുന്നു. വളരെ ആദരവോടുകൂടി ബഹുമാനപ്പെട്ട ഡേവിഡ് ചിറമേലച്ചനെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് പ്രത്യേകിച്ച് അരമനയിലെ വിശ്വാസികൾ വന്നിരിക്കുന്നു, അതുപോലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും വളരെ പ്രാർത്ഥനയോടും സ്നേഹത്തോടും കൂടെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സുവിശേഷ ഗീതങ്ങളിലെ വളരെ സുപരിചിതമായ 114-ാമത്തെ ഗീതം ദൈവസന്നിധിയിൽ നമുക്ക് ഞാൻ സമർപ്പിക്കാം. കർത്താവിൽ സന്തോഷം ആവനൻ പേരം, ഭാരതിൽ പാർക്കും നാളവനൻ പേരം. ജീവിതമാകണ പല തരത്തിലുള്ള പല മലകളിൽ കൂടി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അസ്വസ്ഥപ്പെടുത്തുന്ന മനസ്സുകളെ നൊമ്പർ കിടക്കുന്ന പല പ്രതിബന്ധങ്ങളും ജീവിതത്തിൽ പല രൂപത്തിലും പാപത്തിൽ വരെയായിരിക്കുമ്പോൾ അതിലേക്ക് അർത്ഥം കരുതുന്ന ഒരു ദൈവത്തിന്റെ കരങ്ങൾ അനുസ്യൂർ നമ്മളെ നയിക്കും. അത് ദുഃഖത്തിന്റെ മധ്യത്തിലാണെങ്കിലും, ഏകാന്തിയുടെ അവസ്ഥയിലാണെങ്കിലും, രോഗത്തിന്റെ അവസ്ഥയിലാണെങ്കിലും, ധനശല്യത രൂപത്തിലാണെങ്കിലും, ഏത് രൂപത്തിലും നമ്മളെ കീഴ്പ്പെടുത്തുന്ന എല്ലാ വൈകാന്തികളും സഞ്ജീവിക്കാത്തുള്ള ദൈവത്തിന്റെ കരങ്ങൾ നമ്മളിലുണ്ട് എന്നുള്ള ആഴമായ ഒരു ബോധ്യത്തിലേക്ക് നമ്മൾ നയിക്കുന്ന ഈ ഗീതം ദൈവസന്നിധിയിൽ നമുക്ക് ചേർന്ന് സമർപ്പിക്കാം. കർത്താവിൽ സന്തോഷം അവനൻ കല. കർത്താവിൻ സന്തോഷം അവനൻ ബലം, ിൽ പാർക്കും അവരുമേ അവരെന്നേ സങ്കേതം വിശ്രാമോ അവരെന്നേ സർവമേ പണനാഴുതി ഞാൻ Christ is risen. ബഹുമാനപ്പെട്ട വൈദികരെ, കർത്താവിൽ വിശ്വാസികളെ, കഴിഞ്ഞ 6-7 വർഷമായി വളരെ ഭംഗിയായി നടക്കുന്ന ഒരു ശുശ്രൂഷയിലാണ് ഇന്നും നമുക്ക് വന്ന് സംബന്ധിക്കുവാൻ്റെയൊക്കെ വന്ന് ദൈവം കൃപ നൽകിയിരിക്കുന്നു. അമേരിക്കയുടെ ഓരോ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ദൈവ വചനം പഠിക്കുവാനും ധ്യാനിക്കുവാനും അല്പസമയം നമ്മുടെ തിരക്കിട്ട ജീവിതത്തിൽ നിന്ന് അനുഗ്രഹീതമായ ഈ ദൈവിക ശുശ്രൂഷയെ സംബന്ധിക്കുവാനും ഒക്കെ വണ്ണം ദൈവം നൽകുന്ന കൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് നമ്മോട് ദൈവവചനം സംസാരിക്കുന്നത് സീറോ മലബാർ സഭയുടെ തൃശൂർ ഭദ്രാസനത്തിൽ നിന്നുള്ള ഒരു വൈദികനും ഭാരതത്തിൽ മാത്രമല്ല ലോകത്ത് എവിടെയും വളരെ പ്രശസ്തനുമായ ബഹുമാനപ്പെട്ട ഡേവി ചിറമേൽ അച്ഛനാണ്. അച്ഛനെ എല്ലാവർക്കും പരിചയമാണ്. പ്രത്യേകിച്ചും മലയാളികൾക്ക് അച്ഛന്റെ പേര് സുപരിചിതമാണ് എന്നുള്ളതിന് സംശയമില്ല. 2009 സിഡ്നി ഫൗണ്ടേഷൻ എന്ന ഒരു ഫൗണ്ടേഷൻ തുടങ്ങി ഭാരതത്തിലെ, പ്രത്യേകിച്ചും കേരളത്തിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന് ഒരു പുതിയ മാനം നൽകി അനേകം രോഗികൾക്ക് ആശ്വാസമായി തീർന്ന ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ഡേവി ചിറമേൽ അച്ഛൻ. 2009 സെന്റ് ഫ്രാൻസിസ് സേവിയർ ചർച്ച് വികാരിയായിരിക്കുമ്പോ അവിടെ അടുത്തുള്ള ഗോപിനാഥ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി തുക സംഭരിക്കാനുള്ളതായിട്ടുള്ള നാട്ടുകാരെല്ലാം കൂടെ അതിനുള്ള ക്രമീകരണം ചെയ്ത് അച്ഛനെ സമീപിച്ചപ്പോ അച്ഛൻ ചിന്തിച്ചു, അതൊരു ദൈവ വിളിയിലേക്കും ഒരു പുതിയ വഴി വെട്ടിത്തുറക്കുന്നതിനുമിടയായ ഒരു സംഭവമായിട്ട് അച്ഛൻ കണ്ട് തന്റെ കിഡ്നി ദാനം ചെയ്ത് ഹിന്ദു വിശ്വാസത്തിലുണ്ടായിരുന്ന ആ മനുഷ്യന് ഗോപിനാഥന് കത്തോലിക്ക പുരോഹിതനായിരുന്ന ഡേവിസ് ചിറമേലച്ചൻ സ്വന്തം കിഡ്നി ദാനം ചെയ്ത് അങ്ങനെ കിഡ്നി ദൈവ മനുഷ്യ ശുശ്രൂഷയിൽ ഓരോ വ്യക്തിയെയും ചുമതലപ്പെടുത്തിയിരിക്കുന്ന വിവിധ മാനങ്ങളിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ശുശ്രൂഷ അവയവദാനം എന്നുള്ള ആ വലിയ ശുശ്രൂഷ, ആ വലിയ ദൈവീയമായ ചിന്ത പകർന്നു നൽകിയ വ്യക്തിയാണ്. അങ്ങനെ ലോകം മുഴുവൻ ഇന്ന് അച്ഛനെ സ്മരിക്കുകയും അച്ഛന്റെ ശുശ്രൂഷയിൽ അനേകം പേർ പങ്കാളികളാകുകയും നമുക്കറിയാമല്ലോ, ഞാനിപ്പോ എന്റെ മുമ്പില് 2015 ഒക്ടോബറിലെ റീഡേഴ്സ് ഡയജസ്റ്റ് ഉണ്ട്. അതില് റീഡേഴ്സ് ഡയജസ്റ്റിലെ പ്രധാന അന്നത്തെ 2015 ഒക്ടോബറിലെ റീഡേഴ്സ് ഡയജസ്റ്റിന്റെ പ്രധാനപ്പെട്ട കണ്ടന്റ് എന്ന് പറയുന്നത് അച്ഛന് ഇൻഡസ്ട്രിയലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഹെഡിങ്ങിലാണ് അതിനകത്ത് ആർട്ടിക്കിള് പ്രധാനമായിട്ട് എഴുതിയിരിക്കുന്നത്. ഫ്രീസ്റ്റ് എന്ന് പറയുന്ന അച്ഛനെ ഉദ്ദേശിച്ചാണ്. ഇൻഡസ്ട്രിയലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പച്ചവുസേപ്പിച്ചിലപ്പള്ളി അദ്ദേഹം കേരളത്തിലെ വിഗാർഡ് ഗ്രൂപ്പിന്റെ ചെയർമാനായിരിക്കുന്ന അദ്ദേഹം അച്ഛന്റെ ഈ സമർപ്പണത്തിൽ ആകർഷ്ടനായി തന്റെ കിഡ്നി ദാനം ചെയ്ത് അങ്ങനെ ഈ വലിയ ശുശ്രൂഷയിൽ സംബന്ധിച്ച ആളാണ്. ലോകത്തെ ആദ്യത്തെ അവയവദാനം നടക്കുന്നത് എവിടെയാണെന്ന് അറിയാമല്ലോ, ഏതെന്നറിയാം? ലോകത്തെ ആദ്യത്തെ അവയവദാനം ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായത്തിൽ ദൈവം യഹോവ ആദമന് അനസ്തേഷ്യ നൽകി. വലിയ ഒരു വളരെ ലോങ് കോംപ്ലിക്കേറ്റഡ് സർജറി ആയിരുന്നു അത്. അനസ്തേഷ്യ നൽകി മയക്കി കിടത്തിയെന്നാ പറഞ്ഞു, മയക്കി കിടത്തി അനസ്തേഷ്യ നൽകി വാരിയെന്നെടുത്ത് പുതിയ ഒരു മനുഷ്യനെ സൃഷ്ടിച്ചു.
അങ്ങനെ മനുഷ്യനിൽ നിന്ന് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച കഥയിലാണ് വേദപുസ്തകം തുടങ്ങുന്ന പോലും. ലോകത്തെ ഏറ്റവും വലിയ അവയവദാനമാണ് ആദ്യത്തെ അവയവദാനം. ആ അവിടെയാണ് വേദപുസ്തകം തുടങ്ങുന്നത്. അല്ലെ, മനുഷ്യ സൃഷ്ടിയെ പറ്റിയുള്ള ചരിത്രം വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് അവിടെയാണ്. ആ ശുശ്രൂഷ, ആ ദൈവികമായ ശുശ്രൂഷ മനുഷ്യനെ ഫലമേൽപ്പിച്ചിരിക്കുന്നു എന്ന വലിയ ബോധ്യം ഉൾക്കൊണ്ട ഒരു വലിയ മനുഷ്യനാണ് എന്റെ ഇടതുവശത്ത് ഇപ്പോൾ ഇരിക്കുന്നത്. അച്ഛൻ ഇന്ന് അരമനയിൽ വന്നതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. അമേരിക്കയിലെ വിവിധ സ്ഥലങ്ങളിൽ അദ്ദേഹം വിസിറ്റ് ചെയ്യുന്നു എന്ന്, കഴിഞ്ഞ ആഴ്ച ഞാൻ ഫ്ലോറിഡയിലായിരുന്നു, ഫ്ലോറിഡയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു എന്ന് അവിടെ പള്ളിയിൽ ചെന്നപ്പോ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. ഇന്നിപ്പോ ഹ്യൂസ്റ്റണിൽ വന്നപ്പോ ഇവിടെയുള്ള നമ്മുടെ ജോർജും ഒന്നിച്ചനും എല്ലാം കൂടെ ചേർന്ന് അദ്ദേഹത്തെ ഇവിടേക്ക് കൊണ്ടുവരികയും ചെയ്തു. ജോൺസിയും ചേർന്ന് അദ്ദേഹത്തെ ഇവിടേക്ക് കൊണ്ടുവരികയും ചെയ്തു. അദ്ദേഹത്തോട് അച്ഛനോടുള്ള പ്രത്യേകമായ സന്തോഷം പ്രത്യേകമായിട്ട് ഞാൻ ഈ സന്ദർഭത്തിൽ അറിയിക്കുകയും ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക്, പ്രത്യേകിച്ച് പ്രകാശനത്തിന്റെ നേതൃത്വം നടത്തുന്ന ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് അച്ഛനെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. നമ്മൾ ഈ അമേരിക്കയിൽ താമസിക്കുന്നവരെപ്പോഴും സാധാരണഗതി എല്ലാം നേടാൻ ആഗ്രഹിക്കും. അത് പൊതു അമേരിക്കയുടെ ഒരു സ്വഭാവം, എല്ലാം കൈയടക്കുക എന്നുള്ളത് അമേരിക്കയുടെ ഒരു പൊതു കൾച്ചറാണ് അല്ലെ. അത് അമേരിക്കയുടെ ഒരു പൊതു കൾച്ചറുണ്ട്. ഇവിടെ താമസിക്കുന്ന നമുക്കെല്ലാം ഉണ്ട് എല്ലാം നേടുക എന്നുള്ളത്, എല്ലാം സ്വന്തമാക്കുക എന്നുള്ളത്. പക്ഷെ ഇന്ന് ഈ അച്ഛനിൽ നമുക്ക് പഠിക്കാവുന്ന എന്ത് കൊടുക്കാൻ പറ്റുന്നുള്ളതാണ്, എന്ത് നൽകാൻ പറ്റും, എന്ത് നൽകാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയാണ് അച്ഛന്റെ പ്രസൻസ് നമുക്ക് നൽകുന്ന പാട്ട്. പക്ഷെ അമേരിക്കയിൽ നാം ആയിരിക്കുമ്പോ അമേരിക്ക നല്ല പൊതുവെയുള്ള മനുഷ്യന്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് എല്ലാം വെട്ടിപ്പിടിക്കുക, എല്ലാം എന്റേതാക്കുക എന്നുള്ളതാണ് അല്ലേ. നമുക്ക് കംഫർട്ടായിരിക്കുന്ന, നമുക്ക് നമ്മെ സന്തോഷിപ്പിക്കുന്ന ഇതെല്ലാം നമ്മുടേതാക്കുക എന്നുള്ള കാഴ്ചപ്പാടിൽ ഒരു ഒന്ന് മാറി ചിന്തിക്കാൻ, ഒന്ന് എന്തെനിക്ക് നൽകാൻ സാധിക്കും എന്നുള്ളത്. ഒന്ന് 2050 കിഡ്നി ദാനത്തിന്റെ കത്തിൽ എന്നേക്കാൾ ഉന്മേഷവാനായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. എനിക്ക് എന്നേക്കാൾ ഇച്ചിരി പ്രായമൊക്കെ ഉണ്ട്, അച്ഛന് ഇച്ചിരി പ്രായമുണ്ട്. പക്ഷെ 2009 എന്നെ സംബന്ധിച്ചിടത്തോളം അന്നൊരു സംഭവം നടന്നു. എന്താണെന്നറിയാമോ, അന്ന് ഞാൻ മദ്രാസിനായതാവസ്ഥ, രണ്ടായിരത്തി 2009 ഡേവിഡ് ചിറമേലച്ചൻ അദ്ദേഹത്തിന്റെ കിഡ്നി ദാനം ചെയ്തു. ഇപ്പൊ വളരെ ഉന്മേഷവാനായിട്ട് അദ്ദേഹം ഇരിക്കുന്നു. അദ്ദേഹത്തിന്റെ കിഡ്നി സ്വീകരിച്ച ഗോപിനാഥും വളരെ സന്തോഷമായിട്ട് ഉന്മേഷവാനായിട്ട് കേരളത്തിൽ ജീവിക്കുന്നു. അതെന്തൊരു വലിയ മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു സംഗതിയായിരിക്കും. അത് അച്ഛനെ ഇവിടെ വന്നതിലുള്ള സന്തോഷം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ചെറുതായി കുറച്ച് ഭാഗം ആലപിക്കുന്നതും തുടർന്ന് ബഹുമാനപ്പെട്ട ഡേവിഡ് ചെറുമേലച്ചൻ ഗാനം
നയിക്കുന്നതുമായിരിക്കും. 70-ാമത്തെ ഗീതം, നിന്റെ ഗീതം പോലെ തന്നെ നിത്യം നടത്തിയതാണ് എന്നുള്ള ഗീതത്തിന്റെ 3 സ്റ്റാൻസ് പാടി നമുക്ക് അവസാനിപ്പിച്ച് അച്ഛന്റെ പേജ് 41
നിന്റെ ഗോവേ ും
മാതാപിതാക്കളെ സഹോദരയും സഹോദരങ്ങളെ, ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ സുന്ദരമായ ദൈവിക സാന്നിധ്യത്തിലാകാൻ കഴിഞ്ഞതിൽ ദൈവത്തിന് നന്ദി പറയുന്നു. യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്ന ഒരു വചനമാണ് മൂന്നാമത്തെ അധ്യായം ഒന്നാമത്തെ ലേഖനം. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ നമുക്ക് നമ്മുടെ അപ്പനോടുള്ള ബന്ധം, അമ്മയോടുള്ള ബന്ധം, നമ്മുടെ കുടുംബത്തിലെ മക്കളുള്ളത് എന്റെ മോനാണ്, എന്റെ അമ്മയും പറഞ്ഞുകൊണ്ടിരുന്നു കുറച്ച് നാള്, അതായത് എന്റെ മോനാണ്. പക്ഷെ അധികം നാൾ പറഞ്ഞില്ല, ആള് വീട്ടിൽ പോയി. 18 വർഷം മുമ്പ് അമ്മ വീട്ടിൽ പോയി. അപ്പൊ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഈ ലോകത്തിന്റെ എല്ലാ ബന്ധങ്ങളും അതൊക്കെ താൽക്കാലികമായി ദൈവം തരുന്ന ഓരോ നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങളാണ്. നമുക്ക് അടിസ്ഥാനപരമായി നമ്മുടെ ജീവിതത്തിന്റെ ബന്ധം ദൈവത്തോടാണ്. ആ ബന്ധം നമുക്ക് പഠിപ്പിച്ചു തന്നതാണ് യേശു ക്രിസ്തു. പലപ്പോഴും നമ്മൾ ആ ബന്ധം മറന്നിട്ട് ഈ ഭൂമിയിലെ ബന്ധങ്ങൾക്ക് വസ്തുക്കളോടും വ്യക്തികളോടുമുള്ള നമ്മുടെ ബന്ധങ്ങൾ ദൈവത്തോടുള്ള ബന്ധത്തെക്കാൾ കൂടുതലാകുമ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി അകന്നു പോകും. നമ്മുടെ കൂടെ വസിക്കുന്നത്, നേരത്തെ പാട്ടെന്താണല്ലോ, കൂടെ വസിക്കുന്നു, കൂടെ വസിക്കുന്നു. ആര് നമ്മുടെ കൂടെ വസിക്കുന്നു എന്ന് ആലോചിച്ചു കഴിഞ്ഞാല് നമ്മുടെ കൂടെ നമ്മുടെ കുറെ ആഗ്രഹങ്ങളും നമ്മുടെ മോഹങ്ങളാണ് നമ്മുടെ കൂടെ വസിക്കുന്നത്. അഭിനയ തിരുമേനി പറയുണ്ടായി, ഭൂമിയിലെ ഈ പ്രപഞ്ചത്തിലെ മനുഷ്യന്റെ ജന്മം തന്നെ ബോൺ ട്രാൻസ്പ്ലാന്റേഷൻ ആണ്. ഞാൻ ഈ കാര്യത്തെ കുറിച്ചൊക്കെ ജനങ്ങളുടെ ഇടയിൽ സംശയമാണ്, അല്ല അപ്പൊ അത് കൊടുക്കാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാർ ഇഷ്ടപ്രകാരമുണ്ട്. അവയവം മാത്രമല്ല, ഒന്നും കൊടുക്കാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് അധികം. ഓക്കെ കിട്ടണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ്, അവർക്ക് പിന്നെ അവയവം കൊടുക്കണ്ടോ എന്ന് ചോദിക്കേണ്ട ആവശ്യങ്ങളില്ല. ഒന്നും കൊടുക്കാൻ പാടില്ല, ഒക്കെ കിട്ടേണ്ട കാര്യമുള്ള ദൈവം ആദ്യമായി മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ തന്നെ അവന്റെ ശരീരം എടുത്തിട്ട് കൊടുത്തിട്ടാണ്. ഈശോ ഈ ലോകത്തിലേക്കുന്നത് പോകുമ്പോ തന്നെ പറഞ്ഞത്, കൈകൾ എടുത്ത് ദിസ് ഇസ് മൈ ബോഡി, ഇത് നിങ്ങൾക്ക് ഞാൻ ശരീരമാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ അവയവദാനം എന്ന് പറയുന്നത് ത്യാഗത്തിന്റെ അടയാളമാണ്. അവയവം മാത്രമല്ല, നമ്മളിത്തിരി ഭക്ഷണം കൊടുത്താലും വസ്ത്രം കൊടുത്താലും പണം കൊടുത്താലും സമയം കൊടുത്താലും അറിവും കൊടുത്താലും അറിവ് കൊടുത്താലും കൊടുക്കുന്നത് ത്യാഗമാണ്. അത് ഏറ്റവും വലിയ ത്യാഗമാണ്. യേശു നമുക്ക് കാണിക്കുന്നത് ഇതെന്റെ ശരീരമാണ്, ഇതിന്റെ രക്തമാണ്, നിങ്ങളിത് വാങ്ങി ഭക്ഷിക്കൂ എന്ന് പറഞ്ഞതാണല്ലോ നമ്മൾ എല്ലാ ദിവസവും വിശുദ്ധ ബലികളിൽ ഓർമ്മിക്കുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തില് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചെയ്യാന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് എനിക്ക് ദൈവം അങ്ങനെ ഒരു ഭാഗ്യം തന്നു എന്നാണ് ഞാൻ പറയുക. അത് എനിക്ക് 2 കിഡ്നി ഉള്ള കാരണമാണ് കൊടുക്കാൻ പറ്റിയത്. 2.5 എണ്ണം കൊടുക്കാൻ പറ്റില്ല. അത് തുറന്ന് നോക്കിയിട്ടായിരുന്നില്ല, തുറന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായി 2.5 കുഴപ്പമില്ല, 1 എണ്ണം കൊടുക്കാനുള്ളത്. അപ്പൊ എല്ലാവർക്കും ഇത് കൊടുക്കാൻ പറ്റില്ല, 2.5 എണ്ണം കൊടുക്കാൻ പറ്റുള്ളൂ. എല്ലാവർക്കും 2.5 എണ്ണം ഇല്ല. അതാണ് ഇപ്പൊ സംശയം, നിങ്ങൾ എന്നെ കേൾക്കുന്ന 2.5 എണ്ണം ഇല്ല. അതായത് 10,000 പേരിൽ ഒരാൾക്ക് 1 എണ്ണം ഉള്ളോ? അപ്പൊ അത് ഇണ്ട് എന്നുള്ള ചെറിയൊരു അഹങ്കാരത്തോടെ ടെസ്റ്റ് ചെയ്യാണ്ട് നടക്കണ്ട. അത് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം പറഞ്ഞാൽ മതി 2.5 എണ്ണമുള്ള കാര്യം. പിന്നെ 3 എണ്ണം, 1 ലക്ഷത്തിലാൾക്ക് 3 എണ്ണം ഉണ്ട്. അപ്പൊ ഇതൊക്കെ ദൈവം നമുക്ക് ജന്മനാ തരുന്ന അനുഗ്രഹങ്ങള്. നമ്മള് ആ അനുഗ്രഹങ്ങളെ കൊണ്ട് പറഞ്ഞില്ലേ, താലന്റുകൾ തരുന്നു പറഞ്ഞുകൊണ്ട് നമ്മൾ വർദ്ധിപ്പിക്കണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഞാൻ ബൈബിളിൽ ഓരോ ഭാഗം വായിക്കുമ്പോ എനിക്ക് തോന്നുന്നു ഇതെന്റെ ശരീരമാണ്, ഇതെന്റെ രക്തമാണ്, വാങ്ങിക്കൊടുക്കും, ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്തിരുന്ന് കുർബാനിൽ പറഞ്ഞു കഴിയുമ്പോ എന്റെ മനസ്സിന് കുഴപ്പമില്ലല്ലോ, അല്ലെങ്കിൽ കൊടുത്തല്ലോ എന്നൊരു സമാധാനം എന്റെ മനസ്സിൽ ചില പോര്. അതായത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്തപ്പോ അങ്ങനെ ചെയ്യാൻ പറ്റില്ലോ. ആ കൊണ്ടത് നിങ്ങൾക്ക് ഞാൻ 1 താലന്റ്, 5 താലന്റ്, 2 താലന്റ് ഒക്കെ തന്നിരിക്കുന്നു, നിങ്ങളത് വർദ്ധിപ്പിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ ഞാനിപ്പോ ഇങ്ങനെ ഒരു കിഡ്നി ദൈവാനുഗ്രഹത്താൽ ഗോപിനാഥൻ കൊടുക്കാൻ തുടങ്ങിയപ്പോ അത് എത്ര എണ്ണമായിട്ട് വർദ്ധിച്ചിപ്പോ, 15 അച്ഛന്മാർ കൊടുത്തു, 10 അച്ഛന്മാർ കൊടുത്തു, 15 6 7 സിസ്റ്റേഴ്സ് കൊടുത്തു, പത്ത് നൂറ് ജനങ്ങൾ കൊടുക്കും. ഇത് അഞ്ചപ്പം വർദ്ധിക്കണം പോലെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ചിലപ്പോൾ കൊടുക്കും, അതും വർദ്ധനവല്ലേ, എന്തേ കൊടുത്തൂടെ, കൊടുത്തില്ലല്ലോ. അപ്പൊ നിങ്ങൾ ഞാൻ പറഞ്ഞോടത്തൊക്കെ പറഞ്ഞോട് കുറെ ആൾക്കാർ പറയും, പക്ഷേ എനിക്ക് ഒരെണ്ണം കൊടുക്കാൻ താല്പര്യം ഉണ്ടെന്ന് പറയുന്ന ആൾക്കാർ കുറെ ഉണ്ട്. ഈ ജീവിതത്തിലെ സന്തോഷമാണ് പരിശുദ്ധാത്മാവിന്റെ ദാനം, ഏറ്റവും വലിയ ദാനം. അത് സന്തോഷം നമുക്ക് കിട്ടുമ്പോഴുള്ള സന്തോഷം കിട്ടുമ്പോ കഴിയും. എന്ത് സാധനം കിട്ടിക്കഴിഞ്ഞാൽ അപ്പ കഴിയാ സന്തോഷം. നിങ്ങൾക്കൊരു ഗ്ലാസ് നല്ല പായസം നോക്കി അത് കുടിച്ചു കഴിഞ്ഞിട്ട് പിറ്റേ രണ്ടു മാസം കഴിഞ്ഞിട്ട് ഫോൺ വിളിച്ചിട്ട് എങ്ങനെയുണ്ട് പായസം, ഏത് പായസം, അല്ല രണ്ടു മാസം കഴിയുമ്പോ അത് കപ്പ കഴിച്ചില്ലേ, രണ്ടു മാസം മുമ്പ് കഴിച്ച പായസത്തിന്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാവുന്നില്ല, ഉണ്ടാവില്ല, കിട്ടണത. പക്ഷെ നിങ്ങൾ കൊടുത്താൽ അത് ഉറങ്ങിയിട്ട് മറ്റേ പായസം തന്നെ രണ്ടു മാസം പിന്നെ ബെസ്റ്റ് പായസമായിരുന്നു ആളുകൾ പറയും. അപ്പൊ നമ്മൾ കൊടുക്കണതിന്റെ സന്തോഷം പറഞ്ഞു. അതാണ് യേശു ക്രിസ്തു ലോകത്തിലെ ശിഷ്യന്മാർ പറഞ്ഞത്, നിങ്ങളൊക്കെ സാധനം കൂടിയിട്ട് ഓരോ വഞ്ചിയും ഒരു പഴയ വഞ്ചി വലി കൊണ്ട് നടക്കാം അത്ര ദിവസം തൊഴിട്ടോളം പറഞ്ഞു. അതിന് ഇടാന്ന് പറയുന്നതിന് വിഷമമുണ്ടായിരുന്നു. സംഭവം കടലിലേക്ക് ഉപേക്ഷിച്ച് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും കാര്യമില്ല. കടലിന് കിടന്ന് പറഞ്ഞിരുന്ന പത്രോസിനോടൊക്കെ കടലിലേക്ക് ഉപേക്ഷിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷേ പത്രോസ് പറഞ്ഞു എനിക്ക് കടലും വേണ്ട കടലും വേണ്ട, എനിക്ക് വഞ്ചിയും വേണ്ട വലിയും വേണ്ട. പക്ഷെ പത്രോസിന് ഒരു നഷ്ടമുണ്ടായില്ല, പത്രോസ് തുള്ളിച്ചാടിയിട്ട് സന്തോഷത്തോടെ ഭൂമിയിൽ ജീവിച്ചു. ക്രൈസ്തവരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ കരഞ്ഞു കർത്താവേ വലുതും തരണേ വലുതും തരണേ. നമ്മൾ പല്ലി മരണ കാണുമ്പോൾ തന്നെ കഥ ദൈവം ഇല്ലെന്നോ ചോദിക്കാനായിട്ട് തോന്നി. നമ്മൾ കാണുമ്പോ തന്നെ കഥ ദൈവം ഇല്ലെന്ന് ചോദിക്കാനായിട്ട്, എന്ത് കൊടുത്താൽ കുട്ടിക്ക് പിടിക്കില്ല എന്ന് പറഞ്ഞു. നമ്മളെ കാണുമ്പോൾ ദൈവം ഇരിക്കും ചോദിക്കാൻ. നമ്മൾ ചോദിക്കാൻ പറയാത്ത ആൾക്കാരാവാൻ നോക്കാം. നമുക്ക് കൊണ്ടുവരുന്നില്ലേ എന്ന് ചോദിക്കാൻ തോന്നുന്നില്ല. നമ്മൾ വരുമ്പോ തന്നെ ആളുകളെ വരണ്ട അമ്മായി വരണ്ട എന്നാരി കൂടുതൽ എന്തെങ്കിലും ചോദിച്ചു. കെട്ടിച്ചു വിട്ട പെണ്ണ് പോലും വന്നു കഴിഞ്ഞാൽ അമ്മ അപ്പ ആ കോഴിക്കോട് പണിയാൻ കാശില്ല കണ്ടാൽ നടന്നു വിട്ടി എന്ത് നടന്നു വിട്ടാലും വരുമ്പോ വരുമ്പോ നമുക്ക് ചോദിക്കാനും തോന്നണേ. നിങ്ങൾ ഈ കൊടുക്കുന്ന ഒരു ഒരു രീതിയിലേക്ക് നിങ്ങൾ വന്നാലുണ്ടല്ലോ, എന്നും ഭയങ്കര സന്തോഷം. യേശു ക്രിസ്തു മരിച്ചു പോകുന്ന സമയത്ത് തന്റെ സ്വന്തമായി കരുതിയിരുന്ന അമ്മേനെ കൊണ്ട് കൊടുത്തിട്ടുള്ളൂ. ദയാനാണെങ്കിൽ അമ്മേനെ എടുത്തതാണെന്ന് തോന്നുന്നു. അപ്പൊ അമ്മേനെ വേണ്ട, നീ എടുത്തു അമ്മേനെ എടുത്തു. സ്വന്തം അമ്മേനെ പോലും കൊടുത്തിട്ടാണ് അത്. അതൊക്കെ എന്താണോ ഭക്തൻ പറഞ്ഞ പോലെ ആൾക്കാരും കൂടെ അമ്മേനെ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിപ്പോ ഡിപ്ലിക്കലായിട്ടാണ് കൊടുക്കണമെന്ന് എനിക്കറിയില്ല. ഇപ്പോഴും എനിക്ക് മനസ്സിലായത് ഡിപ്ലിക്കലായിട്ടാണ് ആൾക്കാർ ചെയ്യുന്നത്. അമ്മേനെ അപ്പനെ ഒക്കെ കൊടുക്കണം. ഞാൻ ചെയ്യാൻ പറയുന്നത് അത് അത് എനിക്ക് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടുണ്ട്. കാരണം ഞാൻ അവയവകാലത്ത് കൊടുത്ത് പറഞ്ഞു പറഞ്ഞു. ഇപ്പോ ഞാൻ പറയുന്നത് സാധാരണ അച്ഛന്മാരെന്ന് പറഞ്ഞാൽ അധികം ആൾക്കാർ കേൾക്കില്ല. അതുകൊണ്ടാണ് ഭർത്താവിനോട് പറഞ്ഞത് എന്തെങ്കിലും പറഞ്ഞു നീ പോയി പള്ളി പറഞ്ഞാന്ന് പറയും. കാരണം എന്താ പള്ളി പറഞ്ഞ അത്ര വലിയ ഇല്ലാന്നുള്ള അർത്ഥത്തിലേക്ക് ആൾക്കാർ പറയണേ. ഞാനൊക്കെ ഇങ്ങനെ പള്ളി പറഞ്ഞു പറയും. എന്താ പള്ളി പറഞ്ഞ മോശമാണോ? അപ്പൊ അത് പള്ളി പറഞ്ഞത് ആരും കേൾക്കില്ല. പക്ഷെ എന്നെ തോന്നിച്ചത് നമ്മൾ പറഞ്ഞു മുഴുവൻ ആൾക്കാർ കേൾക്കുക. എന്തോന്ന് അപ്പം ശരിയില്ല, അങ്ങനെയാണോന്ന് അറിയില്ല. ആൾക്കാർ പറഞ്ഞു അച്ഛനാണ് ഈ പ്രശ്നത്തിന്റെ ഒക്കെ കാരണം. ഞാൻ പറഞ്ഞു എന്താ പ്രശ്നത്തിന്റെ കാരണം? അച്ഛൻ പറഞ്ഞു പറഞ്ഞ എല്ലാവരും ദാനം ചെയ്യാൻ തുടങ്ങി. എന്ത് ഗുരുവായൂർ അമ്പലക്കാരൻ നിറയെ ആൾക്കാർ ദാനം ചെയ്യാ. എന്ത് അപ്പനമ്മേനെ മരിച്ചു ചേരുന്നത് ദാനം ചെയ്യാൻ പറഞ്ഞിട്ടുള്ള മരിക്കുന്നു അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. മരിക്കുന്നത് ഉമ്മനെ കൊടുക്കണം നല്ലതാണ്. ആരെ? അവയവങ്ങൾക്ക്. ആരുടെ? അപ്പനമ്മേടി. അത് ശരി. അതുകൊണ്ട് മരിക്കണേന് മുമ്പ് തന്നെ അപ്പനമ്മേനെയും കൊണ്ട് എല്ലാ അവയവങ്ങളും ദാനം ചെയ്തിരിക്കുകയെന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മള് മറ്റുള്ളവന്റെ വസ്തുക്കൾ ദാനം ചെയ്യണേലല്ല നമുക്ക് ഗ്രഹിച്ചിരിക്കുന്നത്. മറ്റുള്ളവന്റെ വസ്തുക്കളൊക്കെ ദാനം ചെയ്യുക. ഒരു പള്ളിപ്പണി ചെയ്യണം നടൻ സമയത്ത് അച്ഛൻ ഇങ്ങനെ മീറ്റിംഗ് കൂടി പള്ളി മുക്ക് പണി ചെയ്യണം, കാശ് വേണം, അപ്പോൾ ആൾക്കാർ കുറെ നേരം കഷ്ടി പള്ളിപ്പണി കാശ് കാശ് കാര്യങ്ങളെ പറയത്തെ തുറന്നിട്ട് ഇത്ര കാശ് വേണം ഇവിടെ പറയും. അപ്പൊ അതൊന്നും അറിയിപ്പോ ഞാനിപ്പോ ഇങ്ങനെ പറയപ്പോ എല്ലാരും കൂടി പള്ളി നിങ്ങൾ കഷ്ടിച്ച് വിളിക്കുക. ഒരാള് പറഞ്ഞാലേ കാശ് വേണം എന്നാണ് അച്ഛൻ പറഞ്ഞതിന്റെ അർത്ഥം. നമുക്ക് പള്ളി കൂടെ അച്ഛോ ഒരു ലക്ഷം രൂപ എന്റെ പേരിൽ എഴുതിയാൽ പച്ചം പറഞ്ഞു. ഓ പഞ്ചിരിങ്ങിയുള്ള ആളെ തുടക്കം കുറിക്കാനുണ്ടാവണം സന്തോഷം. ആത്തോട്ട് കൂടെ ആ ഒരു അമ്മയാണ് സാമ്പാന്ന് വീട്ടിൽ കഴിഞ്ഞ ഒരു 10-15 ലക്ഷം കഴിഞ്ഞു. വാഴിപ്പള്ളി രണ്ടു മാസത്തിനുള്ളിൽ പള്ളിപ്പുറത്ത് തന്നെ വ്യഞ്ചിരിപ്പ് കഴിഞ്ഞു. ബിഷപ്പ് പോണ സമയത്ത് ഈ അച്ഛന്റെ മുഖത്തൊരു സന്തോഷമില്ല. എന്തൊക്കെ സംഭവം ഒന്നില്ല, ഇനി എന്തൊരു വിഷമം ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോ നേതൃത്വം കൊടുത്ത ആളവിടെ ഇല്ല, ആള് എന്തൊക്കെ വിഷമം ഒന്നുമില്ല. തന്നോട് കാര്യം പറയണ്ടത് അല്ല, പള്ളിപ്പുറ കഴിഞ്ഞിട്ട് 10-15 ലക്ഷം ബാക്കിയല്ലേ ചെയ്യും. അതൊന്നല്ല, തന്നെ ഓർക്കണ്ട. എന്താണ് 1 ലക്ഷം തന്നെ പറഞ്ഞില്ലേ നിങ്ങൾ? അതൊന്നോ? അതിപ്പോ ഇല്ലേ ഇഷ്ടം കാശില്ലേ? ആ പറഞ്ഞിട്ടുണ്ടായാലോ അത് പറഞ്ഞില്ല. അങ്ങനെ പുണ്യാളന്മാരെ ഈ ലോകത്തിലെ, കാരണം ഞാൻ തുടക്കം കുറിച്ച് കാണാൻ ആൾക്കാരൊക്കെ തന്നേരു. അപ്പൊ ആര് തന്നിട്ടില്ലേ? നമ്മുടെ കയ്യിലിരിക്കുന്ന സംഭവങ്ങൾ. അതായത് നമ്മള് ഞാൻ പറഞ്ഞ കാര്യം തന്നെ എല്ലാവരും തന്നേന്ന്. അപ്പൊ എനിക്ക് നോക്കില്ലാണ്ട് കാര്യം നടന്നില്ലേന്ന്. നമ്മൾ നഷ്ടപ്പെടുന്നതിലാണ് യഥാർത്ഥത്തിൽ നമ്മൾ സന്തോഷിക്കുന്നത്. ഞങ്ങൾ ഞാനിപ്പോ ഒരു അച്ഛനായി, അച്ഛനായി എന്ന് പറയുന്നത് ഒരു ലാഭമാണ്. കാരണം എവിടെ ചെന്നാലും ഇപ്പൊ ഏത് വീട്ടിൽ ചെന്നാലും ഇച്ചിരി കാപ്പി കിട്ടും, ചായ കിട്ടും, ചോറ് കിട്ടും, ഫ്രീ ആയിട്ടുള്ള കാശും കൂടെ കണ്ട പോണത് എത്ര കാശേടാന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. ചോറിന്റെ മുമ്പേ എത്ര കാശ് ചോദിച്ചിട്ടില്ല. അപ്പൊ ഫ്രീ ആയിട്ട് നമുക്ക് ഇതൊക്കെ കിട്ടുമ്പോ കൂടുതൽ കിട്ടി വരുന്ന കൂടുതൽ ചോദിക്കുന്നാണ് പറയാം, കുറച്ച് കിട്ടി വരുന്ന കുറച്ച് ചോദിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആൾക്കാരൊക്കെ കുറച്ച് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പൊ കൂടുതൽ കിട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നത് കൂടുതൽ കിട്ടിയാൽ കൂടുതൽ കൊടുക്കേണ്ടി വരുന്ന മാത്രമേ. ആനയോടൊക്കെ ചോദിച്ചു നോക്ക്, ആനയോടൊക്കെ വെക്കണം, ആനയ്ക്ക് അറിയുള്ളൂ. കൊണ്ട് നടക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കേൾക്കുന്നവരുടെ കഴിയുള്ള ആൾക്കാരൊക്കെ ശരിയായി എനിക്ക് അതിന്റെ ബുദ്ധിമുട്ടുണ്ടെന്ന് ചിലപ്പോൾ നിങ്ങൾ പറയും. കാരണം അവനവന്റെ ദുഃഖം അവനെ ഉള്ളിൽ നടക്കേണ്ടി വരും താങ്ങാൻ പറ്റുന്നൊക്കെ. അപ്പൊ കൂടുതൽ ഉണ്ടായി കഴിഞ്ഞാൽ കൂടുതൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഒക്കെ കുറച്ച് ഉണ്ടാവണതെന്ന് നല്ലത്. അത് കരുതിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉത്തരവാദിത്തങ്ങളും ഇവരാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അരിച്ചും മീനും പാലൊന്നും കഴിക്കുന്നില്ല. വേറെ ഒന്നുമല്ല, എനിക്ക് എന്നെ കുറിച്ച് പറയുമ്പോ എനിക്ക് എന്റെ മനസ്സിനോട് പറയാൻ പറ്റും എനിക്കിത് വേണ്ടെന്ന് വെച്ചൊന്നും പറയാൻ പറ്റില്ല. ഞാനിതൊക്കെ ഇങ്ങനെ ആൾക്കാരോടൊക്കെ പറഞ്ഞു, നമ്മള് നമുക്ക് കിട്ടാവുന്ന ഒരു കാര്യം വേണ്ടാന്ന്. യേശു ക്രിസ്തുവിന് എല്ലാം കിട്ടാമായിരുന്നു, മാതാവിന് എല്ലാം കിട്ടാമായിരുന്നു. ചിലത് അത് വേണ്ടാന്ന് വിഷയം. നമ്മളിപ്പോ എനിക്ക് എന്റെ കിഡ്നി എന്നൊരു ഒറ്റ ആണ് ഈ കിഡ്നി ദാനത്തിന് കാര്യം വന്നപ്പോ എന്തിനീ അച്ഛനെ കിഡ്നി കൊടുക്കും? അച്ഛൻ കിഡ്നി കൊടുത്ത ലോകത്തിൽ എല്ലാവർക്കും കിഡ്നി കിട്ടോ? അച്ഛൻ്റെ ഒരു കിഡ്നി വന്നതൊക്കെ നടക്കുമോ? അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഒരാൾക്ക് കൊടുക്കാൻ പറ്റുള്ളോ, വേറെ ആൾക്ക് മുറിച്ചു കൊടുക്കാൻ പറ്റുന്ന സാധനമല്ലത്. അപ്പൊ പിന്നെ എന്തിനാ അച്ഛനെ കൊടുക്കണേ? ഞാൻ പറഞ്ഞു, ഒരാൾ ജീവിതം ആരും മരിച്ച സൂയിസൈഡ് ചെയ്യാൻ നോക്കിയതാണ്. അപ്പൊ അതുകൊണ്ടൊന്നും കാര്യം ഇപ്പൊ എന്തുണ്ടായി? ആ പറഞ്ഞ കാര്യം ഇപ്പൊ എന്തുണ്ടായി? ഞാൻ ഒന്നും പറയാതെ എത്രയും പേരാണ് ജീവിതത്തിൽ ഈ കർമ്മത്തിലേക്ക് വന്നത്. അപ്പൊ ഇന്ന് ലോകത്തിന് വേണ്ടത് അത്ഭുതങ്ങളല്ല, ലോകത്തിന് വേണ്ടത് ദൃഷ്ടാന്തങ്ങളാണ്, മാതൃകകളാണ് വേണ്ടത്. കർത്താവാ പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു മാതൃക നൽകിയിരിക്കുന്നു. ഇന്ന് രോഗശാന്തി അത്ഭുതം ആൾക്കാർക്ക് ആവശ്യമാണ്. പക്ഷെ ഇന്ന് ലോകത്തിന് രോഗശാന്തി അത്ഭുതങ്ങളെക്കാൾ കൂടുതൽ ആവശ്യമായിട്ടുള്ളത് മാതൃകകളാണ് ആവശ്യം. നമ്മൾ മാതൃകകൾ ഇപ്പൊ മദർ തെരേസ വിശുദ്ധിയെപ്പറ്റ മാതൃകയാണെന്ന് ലോകത്തിന് ആവശ്യം. ഇപ്പൊ അടുത്ത കാലത്ത് ഞാൻ കോളേജിൽ ഒരു സ്കൂള് ബന്ധപ്പെട്ട ഒരു സ്ഥലത്ത് വന്നപ്പോ അവിടുത്തെ പ്രിൻസിപ്പാൾ പറയായിരുന്നു, കുട്ടികൾക്ക് എല്ലാവർക്കും ഒരു തുണ്ട് കടലാസ് കൊടുത്തിട്ടു, റൈറ്റ്, ഹൂ ഈസ് യുവർ റോൾ മോഡൽ? നമ്മുടെ ഒരു കടലാസ് കൊണ്ട് കൊടുത്തു, കുട്ടികളെല്ലാവരും കടലാസ് എഴുതിത്തന്നു. പ്രിൻസിപ്പാൾ നോക്കിയപ്പോ ഒരൊറ്റ തുണ്ടിൽ അവന്റെ അപ്പനമ്മയിൽ പേരില്ല, അവന്റെ അപ്പനമ്മയിൽ നിന്ന് അവന് റോൾ മോഡൽ അല്ല. സച്ചിൻ ടെണ്ടുൽക്കർ, ജാക്കി ചാൻ, മറ്റേ ആൾക്കാരൊക്കെ ആൾക്കാർ. അപ്പൊ നിങ്ങളെ വെച്ചുകൊണ്ടിരുന്ന് അവർക്കൊന്നും നിങ്ങളെ റോൾ മോഡലല്ലാന്ന്. ഇവര് നിങ്ങളാരാ? നിങ്ങൾ ചോറുകറി വെച്ചു കൊടുക്കണം അവരെ. അപ്പൊ ഈ കഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങളെ റോൾ മോഡലാക്കാനായിട്ട് മക്കൾക്ക് പറ്റുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് യേശു ക്രിസ്തു പറഞ്ഞത് ഞാൻ എന്നെ അനുഗമിക്കുകയും എന്റെ ജീവിതത്തെ അനുഗമിക്കുന്ന പറഞ്ഞത്. പലപ്പോഴും നമ്മൾ കർത്താവിന്റെ ജീവിതം അവരന് വേണ്ടി ജീവിതത്തിന് എല്ലാം വേണ്ടാന്ന് വെക്കുന്ന ഒരു ജീവിതം. വസ്ത്രം പൊള്ളി കൊടുത്തില്ലേ? വസ്ത്രം പൊള്ളി കൊടുത്തു, അമ്മേനെ കൊടുത്തു, വെള്ളം കൊടുത്തു, ശരീരത്തിന്റെ രക്തം മുഴുവൻ കൊടുത്തു, അവസാന തുള്ളിയും കൊടുത്തു, അവസാന ജീവനും കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. അപ്പൊ ഈ കൊടുക്കുന്നതിന്റെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പണമൊക്കെ ഏറ്റവും ചെറുതാണ് കൊടുക്കുന്നത്. പണം കൊടുത്തിട്ട് സ്വർഗം പഞ്ഞെടുക്കട്ടെ, അതോർപ്പണം. ആൾക്കാർ വേറെ കാശ് കൊടുത്ത സ്വർഗമാണ്. കാശ് കൊടുത്തവിടെ മെഡിക്കൽ സീറ്റ് ടീച്ചർ പോസ്റ്റ് ഡോക്ടറാവാൻ പറ്റും, വേണമെങ്കിൽ എക്സ്ട്രാ സെലക്ഷനെ കണ്ടു വേണമെങ്കിൽ കാശ് കൊടുത്താൽ അത് കിട്ടും. ഇങ്ങനത്തെ അങ്ങനത്തെ കിട്ടും. പക്ഷെ നിത്യജീവിതം പണം കൊടുത്ത് വാങ്ങിക്കാൻ പറ്റും പറ്റില്ല, അതൊരിക്കലും പറ്റില്ല. നല്ല കള്ളൻ കാശ് കൊടുത്തിട്ടല്ല സ്വർഗം വാങ്ങിച്ചത്, അയാളോടല്ലേ അയാളെല്ലാരും ഓർക്കണില്ല. നീ ഞാൻ തെറ്റ് ചെയ്താണെന്ന് എനിക്ക് കുറ്റി കിട്ടിയത്, നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ എന്നെ ഓർക്കണം. നീ അച്ഛനെ കേട്ടാ കത്തിക്കാം അത് സ്വർഗത്തിലേക്ക് പോടെ. ഫ്രീ അഡ്മിഷനും ഫ്രീ വിസയില് കയറിയ ആളാണ് ആര്. നമ്മളൊക്കെ എത്ര എഴുത്ത് കുത്തു കഴിഞ്ഞിട്ട് വേണം അവ സ്വർഗത്തിക്കാറാണ്, കാരണം എല്ലാത്തിനും കണക്ക് കൊടുക്കേണ്ടി. ഈ ഓടിച്ച് കണ്ടമാരം നടത്തേണ്ടി വരുമ്പോ ബുദ്ധിമുട്ട് അവിടെയൊക്കെ കഴിഞ്ഞിട്ടാണ് കയറാൻ തരണ്ടാവില്ലേ? ഈ കപ്പലണ്ടി വിൽക്കുന്ന ആൾക്കാരൊക്കെ വന്നിട്ട് അതിന്റെ ജീവിതത്തിൽ കണക്ക് കൂട്ടോ, 40 കപ്പലണ്ടി വിറ്റൊരു ദിവസം ഓക്കെ അത്ര കാശുണ്ടായിരുന്നു, ബാക്കിയൊക്കെ നീ സ്വർഗത്തിൽ കഴിക്കുക. ഇത് കണ്ടമാനുള്ള ആൾക്കാരോട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഓടിച്ചിട്ട് കഴിഞ്ഞിട്ട് സ്വർഗത്തിക്കാരനെ വരുമ്പോ സമയം കുറെ കൈക്കൂട്ട. അപ്പൊ ഇവിടെ ഓടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്വർഗത്തിൽ ഓടിച്ചിട്ടുണ്ടാവും, നല്ല ഓടിച്ചിട്ടുണ്ടാവും. കെച്ച കണക്ക് വെച്ചിട്ട് ചോദിക്കും എത്ര വയസ്സൊക്കെ ജീവിച്ചു, എന്തൊക്കെ നിനക്ക് സമ്പത്ത് കിട്ടി, സ്വത്ത് കിട്ടി, സൗഭാഗ്യങ്ങൾ കിട്ടി, ഭാര്യനെ കിട്ടി, കുട്ടീനെ കിട്ടി, സർവ്വതും കണക്ക് വെച്ച് നോക്കി വരുമ്പോ ഓടിച്ചിങ്ങിന് ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് ഏറ്റവും നല്ലത് എന്താണെന്ന് അറിയാം, നമ്മുടെ ജീവിതത്തില് കുറച്ച് ഉണ്ടാവാതെ കാട്ടുകയില്ല. ലെസ് ലഗേജ് മോർ കംഫർട്ട് എന്നത് പറഞ്ഞാല് ഇന്ദിരാ ഗാന്ധിയാണ്, ആര് പറഞ്ഞാലും നമുക്ക് മെസ്സേജ് എടുക്കല്ല. അതായത് ലെസ് ലഗേജ് മോർ കംഫർട്ട്. മദർ തെരേസ അതുപോലെ നമ്മൾ ഞാൻ പറയും, നമ്മളിപ്പോ ഓരോരുത്തർ കുട്ടികൾ പറഞ്ഞ പോരല്ലോ, എന്തുകൊണ്ട് എനിക്കായിക്കൂടാന്ന് ഞാൻ ചിന്തിക്കുന്നത്. എനിക്ക് എന്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഒരു സന്ദേശം കൊടുക്കാൻ പറ്റണം. പണമല്ല കൊടുക്കേണ്ടത്. നമ്മള് മരിച്ചു പോകുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, ചില ചേട്ടന്മാരുടെ ഒക്കെ അവസാനത്തോ പ്രത്യേകിച്ച് സമയത്ത് മരിക്കാൻ കിടക്കുന്ന സമയത്ത് നല്ല ചിന്തകളൊക്കെ വരിക ആൾക്കാർ. അതിന് മുമ്പൊന്നും വരില്ല. എന്തായാലും പോകുന്നത് കാണുമ്പോ തന്നെ ഈ അവസാനത്ത് ഞങ്ങള് ഇതിനെയാണ് കുമ്പസാരിപ്പിക്കാൻ ചെല്ലും. അവസാനത്ത് കുമ്പസാരത്തിന് ചെല്ലുമ്പോഴാണ് ഈ അന്തോണിയേട്ടന് ചില വിചാരങ്ങൾ വരിക. അപ്പോ അവസാനത്തെ കുമ്പസാരം വരുമ്പോ വീട്ടിലെ മോൻ വാതിൽ, സാധാരണ കുമ്പസാരത്തിന് വാതിൽ അടച്ചിട്ട് നിസ്സാരിപ്പിക്കുക. ഇത് അവസാനത്തെ കുമ്പസാരം വരുമ്പോൾ വാതിൽ മുഴുവൻ അടച്ചിടില്ല, ഇച്ചിരി കുറഞ്ഞ് വയ്ക്കും. പാപങ്ങൾ കേൾക്കാനല്ലാത്ത അങ്ങനെ ചിന്തിക്കരുത്. അവന് അപ്പന്റെ പാപങ്ങൾ കേൾക്കണ വിചാരം അപ്പൻ കേട്ടത്. അവന് അവസാനത്തെ കുമ്പസാരം ചിലപ്പോ അപ്പൻ ചില വെപ്പ് വെക്കും. എന്ത് അപ്പൊ അത് പിടിക്കാൻ വേണ്ടിട്ടാണ് ഈ വാതിൽ തുറന്നിടുന്നത്. ചേക്കൻ അവസാന സമയത്ത് ചിലപ്പോ അപ്പൻ തുറക്കം നേടാനായിട്ട് ചില കളിയിൽ കളിക്കും. എന്ത് അപ്പൊ അപ്പൊ അച്ഛോ എനിക്കൊരു കാര്യം പറയാ, ഒരു 10 സെന്റ് തന്നെ പാവപ്പെട്ടവർക്ക് അപ്പളേക്കും ചെക്കൻ വരുന്നത്. അപ്പൊ അച്ഛാക്ക് കുമ്പസാരം കഴിഞ്ഞ എന്തോ പറയണ്ടേ, ആ അച്ഛാക്ക് 3 എണ്ണം കഴിഞ്ഞിരുന്നതാ മിണ്ടാൻ പള്ളിയെന്ന് പറഞ്ഞിട്ടുള്ളത്. കുമ്പസാരം പിന്നെ കുമ്പസാരായിരുന്നു കഴിച്ചതാ. അല്ല അച്ഛനെ അപ്പനെന്തോ പറയാണ്ട് പോലെ അപ്പാ മിണ്ടല് സമ്മതിക്കില്ലട്ടാ. അപ്പൊ അതുകൊണ്ട് ജീവനുള്ള കാലത്ത് അല്ല, ബുദ്ധി ഓർമ്മയുള്ള കാലത്തൊക്കെ നല്ലതൊക്കെ ചെയ്യാൻ പറ്റണമെങ്കിൽ ചെയ്തോ. അല്ലാതെ മരിക്കുന്ന സമയത്ത് പുണ്യങ്ങളൊക്കെ ചെയ്തിട്ട് സ്വർഗം സമ്പാദിക്കാന്ന് വെച്ചാൽ നടപ്പില്ല. പിള്ളേരുവിടില്ലേ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോ സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ ഉണ്ടാക്കണമെന്ന് ബൈബിളിൽ എത്ര പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു. നമ്മള് ഇന്ന് നമ്മൾ മരിച്ചാൽ നിശ്ചയത്തിൽ ചെല്ലുമ്പോ എന്ത് ക്രെഡിബിൾ ആയിട്ട് ക്രെഡിറ്റ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. മക്കളെ വളർച്ച ചെയ്തൊന്നും ദൈവത്തിന്റെ സ്വന്തം ജീവിതം ക്രെഡിറ്റ് ആയിട്ട് വരില്ല കേട്ടാ. കാരണം നമ്മുടെ അമ്മയെ അപ്പനെ അപ്പുറത്തേക്കുണ്ട്. അമ്മ പിന്നെ പറയും ഇനി എന്തെങ്കിൽ അല്ല ഞാൻ പിള്ളേരെ വളർത്തി, നീ എത്ര പിള്ളേരെ വളർത്തി, ഞാൻ 2 വരാ, ഞാൻ 10 എണ്ണം വളർത്തി. രണ്ട് പിള്ളേരെ വളർത്തി, ഞാൻ 10 എണ്ണം വളർത്തി, എന്റെ 2 ശതമാനമായിട്ടില്ല മിണ്ടിലി ഞാൻ പുറത്തേക്കണേ. അപ്പൊ അതിനൊക്കെ പിള്ളേരെ വളർത്തി എങ്ങനെ കിടക്കുന്നു, പിള്ളേരെ നാളെ എഞ്ചിനീയർ ആക്കി വക്കീലാക്കി, പിന്നെ അതൊക്കെ അവരുടെ ഇവർക്കല്ലേ. ഈ വക്കീല എഞ്ചിനീയർ ഈ ലോകത്തിലൊരു കണക്കെടുക്കില്ല. നിനക്ക് എന്റെ ജീവിതത്തിൽ നീ എന്ത് എനിക്ക് വേണ്ടി ചെയ്തു. പലപ്പോഴും നമ്മളെ മറ്റുള്ളവർക്കൊക്കെ ചെയ്തിട്ട് അത് ദൈവത്തിന് വേണ്ടി നമ്മളെ മനസ്സ് തമ്പരാൻ പരിശോധിക്കുന്നുണ്ടാവും. എനിക്ക് വേണ്ടി എന്ത് ചെയ്തു, എനിക്ക് വേണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏ വഴി കിടക്കുന്ന മനുഷ്യൻ സമരക്കാരൻ നമ്മളെ എടുത്തു മാറ്റിയപ്പോ ആ സമരക്കാരന്റെ കഥ പറയുമ്പോഴൊക്കെ എനിക്ക് വേറെ ഇത് വരാറുണ്ട്. കാരണം ഞാൻ അത്ര 20 ദിവസമായി ഈ എപ്പോഴെങ്കിലും ബൈബിളിന്റെ കുർബാനയുടെ സമയത്ത് ഈ ഭാഗം വന്നു കഴിഞ്ഞാൽ ഈ സുവിശേഷം വായിക്കുന്ന സമയത്ത് ആദ്യ കാലത്ത് അത് വായിക്കുമ്പോ തന്നെ പള്ളിയിലെ ആൾക്കാരൊക്കെയാണ് ശ്രദ്ധിക്കുന്നത്. ഓക്കെ വളരെ ഒരിക്കലും ശ്രദ്ധിക്കാത്ത ആൾക്കാരടക്കം പള്ളിയിൽ ഈ ഭാഗം വായിക്കുമ്പോൾ ശ്രദ്ധിക്കും. അങ്ങനെ പള്ളിയിലൊരു മനുഷ്യൻ കിടക്കുകയായിരുന്നു. ഓക്കെ അവര് ഓക്കെ എന്നൊക്കെ എന്തായി പള്ളി പറയുമ്പോ ഓ എന്തോട്ട് അച്ഛനെ വർത്താനൊക്കെ പറയാം. ഇതാണ് സംഭവം. അപ്പൊ അതുകൊണ്ട് ആൾക്കാർക്ക് അപ്പൊ മനസ്സിൽ ഞെട്ടുകൊട്ടും. ആ സന്തോഷമായി, നല്ല സന്തോഷമായി. അച്ഛൻ അങ്ങനെ എടുക്കുന്നത് ഇനി ഞങ്ങൾ ഉപദേശിക്കാൻ പറയാം. അപ്പൊ അതുകൊണ്ട് ഞാൻ ചിന്തിക്കുന്നത് നമ്മള് ഞാനൊരു അച്ഛനാണ്. പക്ഷെ ഞാൻ ഈ ഭാഗം വായിച്ച് ഞാൻ അപ്പൊ പറയും ഈ സുവിശേഷത്തിൽ വായിച്ചു കേട്ട പുരോഹിതൻ ഞാനല്ല എന്നുള്ള ഞാൻ പറയാം. കാരണം ഞാനല്ല, കാരണം ഞാൻ തൃശ്ശൂരെ ഒരു 3.5 ലക്ഷം വരെ വഴികടക്കുന്ന ആശുപത്രി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അവിടെ ഒരു ഓർഗനൈസേഷൻ ആക്സിഡന്റ് കെയർ ആൻഡ് ട്രാൻസ്പോർട്ട് സർവീസ് സംഘടന ഉണ്ടാക്കിയ കാസർഗോഡ് പ്രസിഡന്റ്, പോലീസ് കമ്മീഷണർ, വൈസ് പ്രസിഡന്റ്, ഞാനതിന്റെ സെക്രട്ടറി, 36,000 മെമ്പേഴ്സ് ഉണ്ട് തൃശ്ശൂർ ജില്ലയിലെ. 17 ആംബുലൻസ് ഉണ്ട്. 24 ഹവേഴ്സ് പരിഗണന ഉണ്ടാക്കുന്നുണ്ട്. ഈ സുവിശേഷ ഭാഗം വായിച്ചപ്പോൾ ഞാൻ പറയും ഞാൻ ഈ പുരോഹിതനല്ല, അത് നിങ്ങൾ വേറെ ആൾക്കാർ പറഞ്ഞു, ഞാനല്ല. സോ നമുക്ക് ജീവിതത്തിൽ ഈ ക്രിസ്തുവിനെ കൃത്യമായിട്ട് അനുധാവനം ചെയ്യാൻ നമ്മളൊന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന കഴിഞ്ഞിട്ട് നമ്മളെ ജീവിതത്തിൽ അത് പ്രവർത്തിക്കാം. നമുക്ക് നഷ്ടം ഉണ്ടാവട്ടെ എന്നെ കേൾക്കുന്ന അമേരിക്കയിലുള്ള സഹോദരങ്ങൾ, നിങ്ങൾ അമേരിക്കയിൽ നിന്നിട്ട് നേരത്തെ തിരുമേനി പറയണം, എന്ത് നേടിയെടുത്തു? ഞാൻ ചോദിച്ചിട്ട് ഈ പൊന്നോ പണമോ മക്കളോ സൗഭാഗ്യമോ ജോലി ഇതൊക്കെ നമ്മുടെ കാഷ്ടത്തിലൊരു കുരു വന്ന പോലെ ചേട്ടാ ഇങ്ങനെ ഇരിക്കാനായിട്ട് വാ യൂസ് ചെയ്തു. കഷ്ടത്തിലൊരു കുരു വന്ന കഴിഞ്ഞു നമ്മളെ എന്താ കഷ്ടത്തെ കുരു പോകാൻ പറ്റുന്നുണ്ട്. കഷ്ടത്തെ കുരു പോകും ആരോട് ചോദിച്ചിട്ട് കത്ത് വരട്ടെ എന്ന് ചോദിച്ചിട്ടല്ല കഷ്ടത്തെ കുരു വരിക. ഇത് വന്നു കഴിഞ്ഞാൽ നീ അവിടെ ഇരുന്നു, പിന്നെ നിനക്ക് അയ്യോ പൊങ്ങല്ലേ പൊങ്ങല്ലേ ഇത് മാറുന്നില്ല. പിന്നെ അത് ബയോളജി മനസ്സിലായ ഒരു സാധനം അതാണെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ വയറുവർത്ത് ബയോളജി എടുക്കുക, അത് ടെസ്റ്റിങ്ങിന് പോവുക. അപ്പോഴൊക്കെയാണ് ഇതൊക്കെ സ്വർഗത്തിലേക്ക് ഉയർത്തി എന്നുള്ള വചനം നമ്മുടെ മനസ്സിലുള്ള ഓർമ്മ വരും. പക്ഷേ അത് ബയോളജി എടുത്താൽ മറ്റേ കുർബാനൻ പറയുന്ന നിങ്ങളുടെ ചിന്തകൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ആരും പറയാതെ തന്നെ ഉയർത്തും. ഇവർക്ക് ഈ രോഗങ്ങള് ക്ലേശങ്ങൾ വരുമ്പോ മാത്രം ദൈവത്തെ സമീപിക്കുന്ന മനസ്സല്ല നമുക്ക് വേണ്ടത്. നല്ല കാലത്ത് ദൈവത്തെ സ്നേഹിക്കണം. അതാണ് ജോബിന്റെ നല്ല കാലത്ത് നമ്മുടെ ജോബിന്റെ പുസ്തകത്തിൽ പറയുന്നില്ലേ, ആ പിശാച് പരീക്ഷിക്കാൻ വേണ്ടി കൊടുത്തു, എന്റെ താസനമാണ് അവന് സുഖമല്ല ദുഃഖം വന്നാല് എന്നെ മറക്കില്ല അവനെ അവനല്ലേ അവന് തന്നെ സൗഭാഗ്യമായിരിക്കണല്ലേ സുഖിച്ചിരിക്കല്ലേ അപ്പോലെന്താ അല്ലാതെ ഈ പരീക്ഷകളെ പറഞ്ഞു സർവ കാര്യങ്ങളും അവന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തു പുഷ്ടം വന്നു ശരീരത്തിന് എന്നിട്ട് ചോദിക്കുന്നേ ദൈവം തന്നു ദൈവം എടുത്തു ജീവിതത്തിൽ ഒന്നും നമ്മൾ ഈ ഭൂമിയിൽ വന്നപ്പോ കൊണ്ടുവന്നിട്ടില്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ ജീവിതം കൊണ്ട് ഈ ഭൂമിയിലെ ദൈവത്തെ മഹത്വപ്പെടുത്തണമെങ്കിൽ സഹിക്കണം നമ്മള് നമ്മുടെ ഈ നിങ്ങളുടെ മക്കള് നിങ്ങളെ ബഹുമാനിക്കേണ്ടത് നമ്മുടെ പഠിപ്പ് കണ്ടിട്ട് നമ്മുടെ ഭംഗി കണ്ടിട്ട് നമ്മുടെ കഴിവ് കണ്ടിട്ടല്ല നമ്മുടെ ജീവിതം കണ്ടിട്ട് വേണം നമ്മളെ മറ്റുള്ളവരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ഒരു കാലം കഴിയുമ്പോൾ നമുക്കിപ്പോ വയ്യാണ്ടാവും നമ്മുടെ ശരീരത്തിനൊരു ഭംഗിയില്ലാണ്ടാവും നമുക്ക് ആരോഗ്യം ഇല്ലാണ്ടാവും എന്നാലും നമ്മുടെ മക്കൾ പറയും ഇതാണ് എനിക്ക് ദൈവത്തിന്റെ പ്രതി പുരുഷൻ പ്രതി സ്നേഹം പ്രതി സാന്നിധ്യം എന്ന് നിങ്ങളെ കുറിച്ച് മാതാപിതാക്കളെ നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ മക്കൾ പറയണം അവർക്ക് പഠിക്കാനുള്ള അവസരം കൊടുത്തു അവരെ വലിയ സ്ഥാനത്തിലാക്കി ഇതൊന്നല്ല മക്കള് അതൊന്നല്ല മക്കൾ ചിന്തിക്കുക എന്റെ എന്റെ അപ്പൻ എന്റെ അമ്മ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സനിസ്വരൂപമായിട്ട് ആ സാദൃശ്യമായിട്ട് അവർക്ക് ഫീൽ ചെയ്യണം നമുക്ക് പറ്റും വി ആർ ക്രിയേറ്റഡ് ഇൻ ദി ഇമേജ് ആൻഡ് ലൈക്നെസ് ഓഫ് ഗോഡ് നമ്മൾ ദൈവത്തിന്റെ സ്വന്തം മനസ്സാണ് നമുക്ക് ദൈവം തന്നിട്ടുള്ളത് അതുകൊണ്ട് കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് തമ്പുരാൻ നമ്മളോട് കാണിച്ചത് എത്ര വലിയ സ്നേഹം ആ സ്നേഹം നമ്മുടെ ജീവിതത്തിലെ അവരുടെ പ്രസംഗിക്കാനല്ല പ്രിയമുള്ളത് വേദനിക്കുന്നവരും ദുഃഖിക്കുന്നവരെയൊക്കെ കാണുമ്പോൾ അവരോട് കൂടെ നമ്മുടെ മനസ്സ് നമ്മൾ ചിലത് വെറ്റാൻ വെക്കണം നമ്മുടെ സുഖം നമ്മുടെ എല്ലാ ദിവസവും 3 നേരം ഭക്ഷണം കഴിക്കുന്നുണ്ട് ആ 1 മാസം 1 നേരം ഭക്ഷണം കഴിക്കില്ല എന്ന് വെച്ചിരിക്കുകയും ആ സമ്പത്ത് കൊണ്ട് മറ്റുള്ളവർക്ക് കൊടുത്തിരിക്കാം അല്ലാണ്ട് നമ്മളെല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് ആമ്പത്തം വെച്ചിരിക്കുമ്പോ ബാക്കിയുള്ള ചോറും കനാലും തലയിൽ കൊണ്ടുകൊടുത്തിട്ട് ചാരിറ്റി ചെയ്യുമെന്ന് പറയുന്നത് അർത്ഥമില്ല 1000 5000 പേരെ ക്ഷണിച്ചു മകളുടെ ബർത്ത്ഡേക്ക് മകളുടെ ബർത്ത്ഡേക്ക് വന്നത് 1000 പേര് 4000 പേരെ ഭക്ഷണം പറയും വെറുതെയിരിക്കുന്നു അപ്പൊ അപ്പൻ വൈദ്യുതി തോന്നിട്ട് എന്നെ പോലെ തന്നെ അയൽക്കാരെ സ്നേഹിക്കുക മക്കളെ ആലാസം എല്ലാവരും ഫോൺ നമ്പറും വിളിച്ചു അപ്പൊ അവിടെ കൊണ്ടുവന്നത് അവരൊക്കെ കഴിച്ചിട്ട് ഇതിന് ചാരിറ്റി എന്ന് പറയായിരിക്കും ഇതിന്റെ പേരാണ് വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം അപ്പൊ അതായത് അതായത് എങ്ങനെയാണ് നമ്മുടെ ഭക്ഷണം ബാക്കി വന്നാൽ ചെയ്യേണ്ടതെന്നാണ് ഈ എപ്പിസോഡിൽ കൂടെ നിങ്ങളെ പഠിപ്പിക്കുന്നത് മറ്റൊരു ഭാഗം ബാക്കി വന്നാൽ നിങ്ങൾ അനാഥശാലകളിലേക്ക് വിളിക്കുക എന്നിട്ട് ബാനിൽ അവിടെ കൊണ്ടുകൊടുത്തിട്ട് നിങ്ങൾക്ക് വേസ്റ്റ് മാനേജ്മെന്റ് നടത്താവുന്നതാണ് ഇതിന് ചാരിറ്റി അത് എന്റെ പേരിൽ ചെയ്യാതിരിക്കേണ്ട ഞാൻ പറഞ്ഞത് അതൊക്കെയാണ് നമ്മൾ പുണ്യായിട്ട് കണക്കാക്കുന്നത് ഏത് എന്റെ വയറും നിറഞ്ഞ് പക്കം വിടുമ്പോ ബാക്കിയുള്ളത് കൊണ്ടുകൊടുക്കുന്നത് യേശു ക്രിസ്തു തന്റെ രക്തം മുഴുവൻ തന്നിട്ട് പറഞ്ഞു ഒരു തുള്ളി ബാക്കിയില്ലാട്ട ഒരു തുള്ളി ബാക്കിയുള്ളത് പോലും കുരുടന്റെ കണ്ണിലേക്ക് കൊടുത്തിട്ട് നിങ്ങൾക്ക് സന്തോഷമായിട്ടാവും ഞാൻ നേടാൻ പറ്റപ്പെട്ട അറിയിക്കേണ്ട ആവശ്യമില്ല ഓക്കെ നിങ്ങൾക്ക് സുഖമായിരിക്കട്ടെ അപ്പൊ അവരുടെ സുഖത്തിന് വേണ്ടി നമ്മൾ സഹിക്കണം പറയുന്നത് അതിന്റെ ഒരു ആനന്ദം സഹിക്കുന്നതിന്റെ ആനന്ദത്തിലേക്ക് ആത്മീയത വളരാതെ സുഖിക്കുന്നതിന്റെ കാരണം പള്ളി പോണം പ്രാർത്ഥിക്കുന്നത് മുഴുവനും കർത്താവിനോട് ചോദിക്കുന്നത് സന്തോഷം ഈ സ്വർഗം കിട്ടണമെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കുക എന്റെ അടുത്ത് ഇതുവരെ തുള്ളി അച്ഛാ പ്രത്യേകം പ്രാർത്ഥിക്കുന്ന നിയോഗം എന്താ നിത്യജീവൻ കിട്ടാൻ ആരൊരു തുണ്ടെ ജീവൻ കിട്ടണമെന്നറിയില്ല എല്ലാവർക്കും അഡ്മിഷൻ കിട്ടണം എല്ലാവർക്കും ജോലി കിട്ടണം പോകും ഈ ലോകത്തിലെ നിയോഗങ്ങളല്ലാണ്ട് നിത്യജീവൻ കിട്ടാൻ പിന്നെ ഒരു നിത്യജീവൻ ചോദിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റൊന്ന് വയസ്സാണ് അമ്മാമ എന്റെ അങ്ങോട്ട് പോവാൻ പ്രാർത്ഥിക്കോ അങ്ങോട്ട് പോവാൻ ആ അമ്മാമിക്ക് 91 വയസ്സായപ്പോഴാണ് നിയോഗം വന്നിട്ടുണ്ട് സ്വർഗത്തിൽ പോകാനാണ് നിയോഗം ഇടുന്നത് 19 വയസ്സിനാണ് എന്താണത് ജീവിതത്തിൽ നമ്മുടെ പവനം ഇതല്ല പ്രിയമുള്ള എന്റെ അപ്പനെ മരിച്ചു പോയിട്ട് ഞാനിവിടെ ഒപ്പിച്ചു കൊടുത്ത് അപ്പന് ലാസ്റ്റ് സാക്രമെന്റ് കൊടുത്തത് അപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ പറ്റണം ഈ ഭൂമിയിൽ ഞാൻ കടന്നു പോകുമ്പോ എന്റെ ജീവിതത്തോർത്ത് ആനന്ദത്തോടെ കണ്ണടയ്ക്കാൻ ഈ ശ്വാസം തന്ന ദൈവത്തിന് ദൈവം വിശ്വസിച്ചതാണ് നമ്മുടെ ശരീരത്തിലേക്ക് ആ ശ്വാസമാണ് നമ്മുടെ ജീവൻ ഇതാരും കോൺട്രിബ്യൂട്ട് ചെയ്തല്ല അപ്പനമ്മയിൽ നിന്ന് കിട്ടിയതല്ല ഈ ജീവൻ ദിസ് ഈസ് കോൺട്രിബ്യൂഷൻ ഓഫ് ഗോഡ് ഈ ശ്വാസം ദൈവത്തിന്റെ ഹൃദയത്തിലേക്ക് തിരിച്ചു തല്ലണം അപ്പൊ പോകുമ്പോ ഈ ശ്വാസം കൊണ്ട് നീ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോ കണ്ടാലും ഞാൻ നിന്നെ ഓർത്തിത്ര കാര്യങ്ങൾ സഹിച്ചിട്ടുണ്ടെന്ന് പറയാൻ നമുക്ക് സാധിക്കണം സഹനമാണ് പ്രിയമുള്ളവരെ നമ്മുടെ വാല്യൂ ആയിട്ട് വരുന്നത് സകലമാണ് നമ്മൾ കുരിശല്ലേ കൈ പിടിക്കുന്നത് ഈ കുരിശുകൊണ്ടല്ലേ നമ്മൾ ആ കുരിശ് എന്താ കുരിശ് എന്ന് പറയുന്നത് ഒരു ചിഹ്നമല്ല അത് യേശു ക്രിസ്തുവിന്റെ സഹനമാണ് ആ കുരിശ് അതുകൊണ്ട് നമ്മളെ എന്നെ കേട്ടെല്ലാവരും നമ്മൾ ചിന്തിക്കണം നമ്മുടെ സഹനങ്ങൾ കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാൻ സാധിക്കുക അല്ലാണ്ട് നമ്മുടെ സമ്പത്തിന്റെ സമൃദ്ധി കൊണ്ടല്ല നമ്മുടെ സഹനങ്ങൾ കൊണ്ട് ഇതിനെക്കുറിച്ച് പറയണോ ഓക്കെ, നമ്മുടെ നാട്ടിലെ കിഡ്നി രോഗികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ അഞ്ചാറ് വർഷമായിട്ട് ഓടി നടക്കുന്നത്. അവരുടെ വിഷമതകൾ, പ്രയാസങ്ങൾ നേരിട്ട് അവരുടെ വീട്ടിലെ രാത്രികാലങ്ങളിൽ ഞാൻ അവരോടൊപ്പം കിടന്ന് താമസിച്ച് അവിടെ വേദന മനസ്സിലാക്കി മനസ്സിലായതുകൊണ്ട് ഞാനിവിടെ വന്ന പല ആൾക്കാരും പറഞ്ഞു ഞങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരു ഡോളർ മാറ്റി വെച്ചാൽ ഈ കിഡ്നി രോഗികൾക്ക് അത്രയും ആശ്വാസം. കാരണം ഞാൻ ബോംബെയിൽ ചെന്നപ്പോൾ ഒരു ചേട്ടൻ പറഞ്ഞു വെച്ചാൽ എന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുകയാണ്, ഓപ്പറേഷൻ്റെ ഡോക്ടർ ബില്ല് കാണിച്ചു തന്നെ 8 ലക്ഷം രൂപ വരും പറഞ്ഞു. അപ്പോ അത് കഴിഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ബില്ല് കൊണ്ടു നോക്കി ഇയാൾ കരയണം. അപ്പൊ ഡോക്ടർ തന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു 8 ലക്ഷം. അപ്പൊ അയാൾ പറഞ്ഞ വാക്ക് ഇതാണ്, കാശ് 8 ലക്ഷം ആയത് കണ്ടിട്ടല്ല ഞാൻ കരയണത്, പിന്നെ ഒരു പ്രാവശ്യം മൂത്ര ഒഴിക്കാൻ 8 ലക്ഷം രൂപ വരുന്നു ഇപ്പോഴും മനസ്സിലായി കരയാൾ മൂത്ര ഒഴിച്ചിട്ട് 8 വർഷം. അപ്പൊ ജീവിതത്തിൽ ഒരു പ്രാവശ്യം ആ കിഡ്നി വെച്ചിട്ട് യൂറിൻ പാസ് ചെയ്തു. അപ്പൊ അദ്ദേഹം പറഞ്ഞു 8 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ഞാൻ ഒരു പ്രാവശ്യം യൂറിൻ പാസ് ചെയ്തത്. അങ്ങനെ വേദനിക്കുന്ന കുറെ അവർ വീടുകളിലേക്ക് താമസിച്ചു, വീട് ടി വി ഇല്ല, ഒരു പരിപാടിക്ക് പുറത്തു പോകില്ല, ആരും അവർ വിസിറ്റ് ചെയ്യില്ല, നല്ല ഭക്ഷണം വെക്കാൻ നേരില്ല, അതുപോലെ മരിച്ച വീട് പോലെയാണ്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഇന്ന് കുറേ മനുഷ്യർ മുന്നോട്ട് ഇറങ്ങിയിട്ടുണ്ട്. വലിയ ആശ്വാസം. അപ്പോൾ ഞാൻ $1 ഒരാഴ്ച മാറ്റിവെക്കുന്ന $1 റെവല്യൂഷൻ എന്ന പദ്ധതി ഇവിടെയുള്ള കുറെ മനുഷ്യർ പറഞ്ഞു, ഞാൻ അവരോട് പറഞ്ഞു. അതെല്ലാവരും വളരെ ആവേശത ഏറ്റെടുത്ത് എല്ലാ സംഘടനകളും പള്ളികളും എല്ലാവരും ഏറ്റെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ബർത്ത്ഡേ നമുക്ക് ജന്മദിനം ഓരോ വർഷവും നമ്മുടെ കിഡ്നിക്ക് കേടുകൂടാതെ ദൈവം കാത്തു സൂക്ഷിക്കുന്നതിന് പ്രത്യുപകാരമായിട്ട് ഒരാഴ്ചയിൽ $1 മാറ്റിവെച്ചത് $52 കൊണ്ട് നാട്ടിലെ ഒരു കിഡ്നി രോഗിക്ക് ഒരാഴ്ചത്തെ ഡയാലിസിസ് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. 3 ഡയാലിസിസ് ഒരാഴ്ചയിൽ ചെയ്യാം. അപ്പൊ അങ്ങനെ ഒരു പദ്ധതി ഞാൻ തിരുമേനിയുടെ അനുവാദത്തോട് നിങ്ങൾ പറയുന്നത് മാത്രമേ, ഞാനിതൊന്നും അതിനു വേണ്ടി വന്നതല്ല ഇവിടെ, ഞാൻ അവിടെ വന്നപ്പോൾ പറയുന്നത് മാത്രം. അങ്ങനെ ധാരാളം പേര് അത് ഏറ്റെടുത്തിട്ടുണ്ട്. നമ്മുടെ www.$1revolution.org വെബ്സൈറ്റ് ഉണ്ട്, ഫേസ്ബുക്കിൽ വരുന്നുണ്ട്, ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ. അപ്പൊ ആ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു കാർഡ് $1 റെവല്യൂഷൻ മെമ്പർ ATM കാർഡ് പോലത്തെ ഒരു കാർഡ് നിങ്ങൾക്ക് അയച്ചു തരും. അങ്ങനെ ഈ അമേരിക്കയിലെ മലയാളികളൊക്കെ പരിശ്രമിച്ചാൽ $1 കൊണ്ട് കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും സൗജന്യമായിട്ട് ഡയാലിസിസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ അതുകൂടെ ഞാൻ നിങ്ങളോട് പറയുന്നു. അതിനേക്കാളൊക്കെ ഉപരി ഞാൻ പറയുക, നമ്മൾ സഹിക്കാൻ തയ്യാറാകുന്ന മനുഷ്യരാകണം, അത് കണ്ടെത്തും നമ്മൾ സ്നേഹിക്കണം മനുഷ്യർ. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി സഹിക്കുന്നു, അത് കണ്ടെത്തി യേശു ക്രിസ്തുവിനെ കുറിച്ച് കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ഈ ക്രിസ്ത്യാനികള് ഈ ലോകത്തിൽ കാണിക്കുന്നത്. ഒരു യേശു ക്രിസ്തുവിന്റെ അതേ പാത പിന്തുടരുന്നു, അവര് സഹിക്കുന്നു, അവര് സുഖിക്കുന്നു എന്നുള്ളതല്ല, അവർ സഹിക്കുന്നു. നമ്മുടെ സഹനമാണ് പ്രിയമുള്ളവരെ സ്നേഹത്തിന്റെ അടയാളം. അങ്ങനെ വലിയ സ്നേഹത്തിന്റെ ഒരു സാക്ഷിപത്രമായി നമ്മളൊക്കെ തീരട്ടെ. എനിക്കിങ്ങനെ നിങ്ങളോട് സംസാരിക്കാൻ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെ കൂടി ഓർക്കുക. എപ്പോഴും എന്നെ ഓർക്കരുത്, ബാക്കി ആൾക്കാരെ ഓർക്കാൻ നേരം ഉണ്ടാവില്ല. അതുകൊണ്ട് എന്നെ 24 മണിക്കൂറിലെ ഒരു മിനിറ്റ് എങ്കിലും ഓർത്താൽ മതി. എപ്പോഴെങ്കിലും നിങ്ങൾ ഓർമ്മയിൽ വരുക, എന്നെ കൂടി ഓർക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കുറെ കാര്യങ്ങൾ കൂടി ലോകത്തില് മനുഷ്യർക്ക് ചെയ്തു കൊടുക്കാനായിട്ടുള്ള ശക്തിക്ക് വേണ്ടി മാത്രം മതി. ആയുസ്സിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട, ആയുസ് ദൈവത്തിന്റെ കയ്യിലിരിക്കുന്നതാണ്. ഇത്രയും കാലം ജീവിച്ച് എന്നെ ദൈവത്തിന്റെ മകത്തായ ദാനമാണ്. അതിന് നിങ്ങളുടെ വലിയ സ്നേഹത്തിന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് ദൈവം നിങ്ങൾ എന്റെ വഴി അനുഗ്രഹിക്കട്ടെ. എന്നെ കൂടി ഓർക്കുക.
ബഹുമാനപ്പെട്ട ഡേവി ചിറമേലച്ചന്റെ അനുഗ്രഹീതമായ സാന്നിധ്യവും അദ്ദേഹത്തിന്റെ വാക്കുകളും വളരെയേറെ മനസ്സിനെ ദൈവവുമായിട്ട് അടുപ്പിക്കുവാൻ ഇടയാക്കിയ സംഗതിയാണ് എന്നുള്ളതൊരു സംശയമുണ്ട്. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യമാണ് ആധാരമായി എടുത്തത്. കാൺമീൻ എന്ന ദൈവമക്കളാകുവാൻ നമ്മുടെ പിതാവ് നമുക്ക് ഇത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. സ്നേഹത്തെപ്പറ്റി മാത്രം ഏറ്റവും കൂടുതൽ സംസാരിച്ച വ്യക്തിയാണ് യോഹന്നാൻ ശ്ലീഹ. സ്നേഹം എന്താണെന്ന് ലോകത്തിന്, ക്രിസ്തുവിന്റെ സ്നേഹം എന്താണെന്ന് ലോകത്തിന് പറഞ്ഞുകൊടുത്ത ആളാണ് യോഹന്നാൻ ശ്ലീഹ. അതുകൊണ്ടാണ് ആ സ്നേഹം അതിന്റെ പൂർണ്ണതയിൽ അറിയാവുന്ന ആളായതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ കുച്ചു കർത്താവ് കിടക്കുമ്പോൾ അമ്മയെ സ്നേഹിക്കുവാൻ തക്കവണ്ണം ഏൽപ്പിച്ചു കൊടുക്കുന്നതും അതുകൊണ്ടാകാം. ആ ഒരു സ്നേഹത്തിന്റെ വാക്യം നാം എടുത്തപ്പോൾ ഈ ഭൂമിയിൽ എങ്ങനെ നമുക്ക് സ്നേഹിതന്മാരാകാം എന്നുള്ളതിനെ പറ്റി അച്ഛൻ പറഞ്ഞു തന്നു. അതിന്റെ വിവിധ മാനങ്ങൾ, പ്രത്യേകിച്ചും ഈ ഓർഗൻ ഡൊണേഷൻ എന്നുള്ളത് നമ്മുടെ സ്നേഹത്തിന്റെ ഒരു വലിയ പ്രതിഫലനമായിട്ട് കാണുവാൻ തക്കവണ്ണം ഇടയാകണം. നല്ല ചുമരിയാക്കാരന്റെ കഥ പറഞ്ഞിട്ടുണ്ട്. നല്ല ചുമരിയാക്കാരന്റെ കഥ കുറിച്ച് പറയുമ്പോൾ അതിനകത്ത് അതിന്റെ സന്ദേശം എന്ന് പറയുന്നത്, വഴിയിൽ മുറിവേറ്റ് കിടക്കുന്ന എല്ലാവരും എന്റെ സ്നേഹിതനാകണം എന്ന് ആ കഥയിലൂടെ കർത്താവ് പഠിപ്പിക്കുക. ഞാൻ മുറിവേറ്റ് കിടക്കുമ്പോൾ ആരൊക്കെ എന്നെ സഹായിക്കുന്നോ അവരാണ് എന്റെ സ്നേഹിതന്മാരല്ല അതിന്റെ അർത്ഥം. ഞാൻ മുറിവേറ്റ് കിടക്കുമ്പോ ആരൊക്കെ എന്നെ സഹായിക്കുന്നോ അവരാണ് എന്റെ സ്നേഹിതന്മാരാണ് നാം പറയുന്നത്. അതുകൊണ്ടാണല്ലോ ഞാൻ വിഷമത്തിലിരുന്നപ്പോ അവൾ എന്നെ തിരിഞ്ഞു നോക്കിയില്ല, അതുകൊണ്ട് അവളോട് ഞാൻ മിണ്ടാറില്ല, അല്ലെങ്കിൽ അവനെ നോക്കിയില്ല. എല്ലാം നമ്മുടെ പ്രയാസത്തിൽ ആരൊക്കെ നമ്മെ കരുതിയിട്ടുണ്ടോ അവരാണ് എന്റെ സ്നേഹിതൻ എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടാണ് ക്രിസ്ത്യാനികളായ നമുക്ക് പോലും ഉള്ളത്. എന്നാൽ നല്ല ചുമതലക്കാരന്റെ കഥയിൽ ക്രിസ്തു പറയുന്നത് വഴിയിൽ മുറിവേറ്റ് കിടക്കുന്ന എല്ലാവരും, അത് അവരെ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട്. ചുമതലക്കാരൻ എന്ന് പറയുമ്പോൾ യഹൂദനാണ് മുറിവേറ്റ് കിടക്കുന്നത്, നായേ എന്ന് വിളിക്കുന്നവനാണ് ചുമതലക്കാരൻ. യഹൂദൻ നായേ എന്ന് വിളിക്കുന്നവനാണ് ചുമതലക്കാരൻ. യഹൂദൻ നായേ എന്ന് വിളിക്കുന്ന ചുമതലക്കാരൻ യഹൂദന് മുറിവേറ്റ് കിടന്നപ്പോ അവൻ സ്നേഹിതനായ കാര്യമാണ് ക്രിസ്തു നല്ല ചുമതലക്കാരന്റെ കഥയിലൂടെ പറഞ്ഞിരിക്കുന്നത്. സത്യത്തിൽ ലേവിശ്ചിറമേലച്ചൻ ഇന്ന് നമുക്ക് നൽകിയ ജ്ഞാനം എങ്ങനെ നമുക്ക് ഭൂമിയിൽ നല്ല സ്നേഹിതന്മാരായി, ക്രിസ്തുവിന്റെ സ്നേഹിതന്മാരായി ജീവിക്കാം എന്നുള്ളതിനെ പറ്റി ഉള്ള പഠിപ്പിക്കലായിരുന്നു. അദ്ദേഹത്തിന്റെ ഈ പ്രോജക്റ്റ് $1 1 week എന്നുള്ള പ്രോജക്റ്റിനെ വിജയിപ്പിക്കാൻ തക്കവണ്ണം നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളത് സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. അതിന്റെ വെബ്സൈറ്റും കാര്യങ്ങളുമൊക്കെ അച്ഛൻ നിങ്ങളോട് സൂചിപ്പിച്ചുവല്ലോ. അച്ഛനോടുള്ള പ്രത്യേകമായ സന്തോഷം അറിയിക്കുന്നു. അച്ഛന്റെ എല്ലാ ശുശ്രൂഷകളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ചും കേരളത്തിൽ ക്രൈസ്തവ സാക്ഷ്യം വളരെ ശ്രദ്ധിക്കപ്പെടുവാൻ തക്കവണ്ണം ഒരു ക്രിസ്ത്യാനി എന്താണ് ഭാരതത്തിലെ അല്ലെങ്കിൽ കേരളത്തിലെ സഭകൾ എങ്ങനെ പൊതു നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പഠിപ്പിക്കുവാൻ തക്കവണ്ണം അച്ഛനെ ദൈവം തെരഞ്ഞെടുത്തു. അനേകരെ അങ്ങനെ ദൈവം തെരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. നമ്മൾക്കും ഇങ്ങനെയുള്ള പദ്ധതികളിൽ പങ്കുചേരുവാൻ ലഭിച്ചിരിക്കുന്ന അവസരം പ്രയോജനപ്പെടുത്തുവാൻ ഇടയാകട്ടെ എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് അച്ഛനോടുള്ള സന്തോഷവും നന്ദി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം അനുഗ്രഹിച്ചിട്ട് ഇപ്പോൾ ഗായക സംഘം ഒരു പാട്ട് പാടുന്നതും തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതും ആയി.
ശ്രീകളഗീതത്തിലെ 233 പേജിലെ മറഫയമിന്റെ അനുതാപത്തിന്റെ കീർത്തനം കർത്താവെ കറിയില്ലാത്ത ഹൃദയം എനിക്ക് അറിയണം എന്നുള്ള ദൈവത്തിനെ സമർപ്പിക്കുക. അതിനുശേഷം പറ്റിയുള്ള പേര് പറഞ്ഞതിന് ശേഷമുള്ള പ്രാർത്ഥന.
കർത്താവേ കറയില്ലാത്ത ഹൃദയമെനിക്കരുളിയിടണമേ, ഇടയാധികാരം ചെയ്തതിനാ മുമ്പേ കാളദുർവഷണായി. കർത്താവേ പ്രാർത്ഥനയാ ബുദ്ധിരവും ണമേ അതില്ലാത്മാവിൽ ദിവസം പ്രതിപാദിക്കണമേ, മൗനം ദീക്ഷിക്കാതെ ോടുപാടണമേ, എൻ പാപത്തിൽ ഗുലതയാഴി ഞാൻ പ്രാവിഷ്ടമാകത്തിയതിൽ നൽവാനില്ല സവനാ
രോഗികളുടെ പേരുകൾ കൃത്യമായിട്ട് ഓർക്കുന്നത് മനുഷ്യർ ഓർക്കാറുള്ള രൂപേനെ ദൈവസമിതിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ സൗഖ്യത്തിനായിട്ട്. അതോടൊപ്പം തന്നെ ക്യാൻസർ ബാധിച്ച് പ്രാപിച്ചു വരുന്ന ഡാനി എന്ന് പറയുന്ന മകനെയും ദൈവസമിതിയിൽ അവർക്ക് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ട്യൂബർ കഴിഞ്ഞ സർജറി കഴിഞ്ഞ് സുഖം പ്രാപിച്ചു വരുന്ന രാജി, അതുപോലെ തന്നെ ക്യാൻസർ ബാധിച്ച് മറ്റൊരു രാജിയെ ദൈവസമിതിയിൽ ഓർക്കാം. അതുപോലെ തന്നെ ആലീസ് ആലോചിക്കുന്ന ദൈവസന്നിധിയിൽ അവർക്ക് പ്രാർത്ഥിക്കാം. പിന്നെ മറ്റാരെങ്കിലും ഒക്കെ നിങ്ങളുടെ ഓർമ്മയിലോ ഉണ്ടെങ്കിൽ അവരെ ഈ സമയത്ത് ദൈവസന്നിധിയിൽ അവർക്ക് പ്രാർത്ഥിക്കാം.
കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സ്വസ്ഥനാക്കാൻ കഴിയും എന്ന് രോഗിയുടെ പ്രാർത്ഥന നമുക്കിപ്പോൾ നമ്മുടെ മനസ്സിൽ ഓർക്കാം. ഈശോ നമ്മുടെ അടുത്തുകൂടെ കടന്നു പോകുന്നു. എല്ലാ നിമിഷവും ഒരു നിമിഷം പോലും നമ്മിൽ നിന്ന് ദൈവം അകന്നു പോകുന്നില്ല. നമ്മളാണ് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത്. അവിടുത്തെ യേശുവിന്റെ മനസ്സ് ഈ ലോകത്തിലെ എല്ലാ മനുഷ്യ മനസ്സുകളിൽ അടുത്തുണ്ട്. അതുകൊണ്ടാണ് സ്വർഗമിട്ട് അവിടെ നിന്ന് വന്ന് ഞാൻ വന്നത് രോഗികളെയും പാപികളെയും അന്വേഷിച്ചാണ്. മനസ്സിനും ശരീരത്തിനും ആത്മാവിനുമാണ് പ്രിയമുള്ളവർ നമ്മുടെ രോഗികളായി തീരുന്നത്. ശരീരത്തിന്റെ രോഗം ഏറ്റവും നിസാരമാണ്. മനസ്സിന്റെ രോഗമാണ് അതിനേക്കാൾ വലുത്. ആത്മാവിന്റെ രോഗമാണ് അതിനേക്കാൾ വലുത്. സമഗ്രമായ മോചനമാണ് കർത്താവ് നമുക്ക് നൽകാൻ വേണ്ടി വന്നത്. നമ്മുടെ രോഗങ്ങളാണ് അവൻ വഹിച്ചത്, നമ്മുടെ വേദനകളാണ് അവൻ ചുമന്നത് എന്ന് പറഞ്ഞ വചനമാണ് ഇപ്പോൾ ഈ രോഗികൾക്ക് വേണ്ടി കർത്താവിന്റെ സന്നിധി നമ്മൾ സമർപ്പിക്കുക. കർത്താവേ, രക്തസ്രാവം ബാധിച്ച സ്ത്രീന്റെ വസ്ത്രത്തിൽ തൊട്ടപ്പോളെ അവൾ സുഖം പ്രാപിച്ചു. കർത്താവിന്റെ മനസ്സിനെയാണ് ഞങ്ങളിപ്പോൾ ഈ പ്രാർത്ഥന കൊണ്ട് തുടങ്ങി. ആയിരക്കണക്കിന് രോഗികൾ ഈ ലോകത്തുണ്ട്. അവരുടെ വേദനകളും ദുഃഖങ്ങളും തീർക്കാനായി ഡോക്ടർമാരും നേഴ്സുമാരും കണഞ്ഞ് പരിശ്രമിക്കുകയാണ്. വൈദ്യനോ മരുന്നോ അല്ല ഞങ്ങളെ സുഖമാക്കുന്നതെന്ന് നിന്റെ വചനം ഞങ്ങൾ ഓർമ്മിച്ചിട്ടുണ്ട്. എന്റെ വചനമാണ് ഞങ്ങളെ സുഖമാക്കുക. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ പ്രപഞ്ചം ഉണ്ടായതുപോലെ എനിക്ക് മനസ്സോടെ നീ ശുദ്ധനാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ശുദ്ധനായെങ്കിൽ കർത്താവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഈ രോഗികളുടെ വേദനകളെ നീ കണക്കിലെടുക്കുന്നുണ്ട്. ഞങ്ങളുടെ വേദനകൾ നീയാണ് ചുമന്നതെങ്കിൽ ഞങ്ങളുടെ വേദനകൾ ഞങ്ങൾ ആരോട് പറയും? നിന്റെ പക്കലാണ് ഞങ്ങളുടെ വേദനകളെ സമർപ്പിക്കുക. ഞങ്ങളുടെ വേദനകൾ ഓരോ ആണികളും നിന്റെ കാലുകളിൽ കൈകളിൽ തറഞ്ഞ് തുളഞ്ഞ് ഇറങ്ങിയപ്പോൾ ഞങ്ങളുടെ വേദനകളാണ് നീ കടിച്ചമർത്തി ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ട് പിതാവിനോട് പറഞ്ഞു, ഇവരോട് പൊറുക്കണമേ, ഞങ്ങളുടെ രോഗങ്ങളും പാപങ്ങളും പൊറുക്കുവാൻ കരുണ കാണിക്കുന്ന കരുണാർത്ഥനായ കർത്താവേ, ഇപ്പോൾ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ട് നിന്നെ ഞങ്ങളുടെ ഹൃദയത്തിൽ സ്നേഹത്തോട് ഓർക്കുന്ന ഞങ്ങളുടെ ഓർമ്മകളിലേക്ക്, ഞങ്ങളുടെ പ്രാർത്ഥനകളുടെ നിയോഗങ്ങളിലേക്ക് പ്രപഞ്ചസൃഷ്ടിച്ച സൃഷ്ടാവായ നിന്റെ പുത്രന്റെ പാപപരിഹാര ബലിയായ പീഡാസഹനങ്ങളുടെയും കുരിശുമരണത്തിന്റെയും ഉത്ഥാനത്തിന്റെ യോഗ്യതകളാകുന്ന പ്രസാദപരം ശരീരത്തിലെ രോഗഭാഗങ്ങളിലേക്ക് ഇപ്പോൾ കർത്താവിനെ അയക്കണമേ. പാപ്യം വെള്ളുമ്പോൾ എന്റെ വാക്കുകൾക്കല്ല കർത്താവെ ശക്തി, നിന്റെ കൃപയ്ക്കാണ്, നിന്റെ കൃപയിലാണ് ഞങ്ങൾ ആശ്രയിക്കുന്നത്. ആ ഇത് അച്ഛൻ പ്രാർത്ഥിക്കുന്ന ഏത് വാക്കുകൾ പറയുന്നു എന്ന് നീ നോക്കുന്നില്ലല്ലോ, ഞങ്ങളുടെ ഹൃദയമാണല്ലോ നീ കാണുന്നത്. കർത്താവെ, കുഷ്ഠരോഗി നല്ല കണ്ണുകൾ നിന്റെ മേൽ കണ്ണുകൾ അയച്ച് നിന്നെ വിളിച്ചപേക്ഷിച്ചപ്പോ കുഷ്ഠരോഗിക്ക് രോഗശാന്തിയും നല്ല കണ്ണിന് നിത്യജീവിതം കൊടുത്ത അങ്ങയുടെ പക്കൽ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ട് ഇന്ന് ഈ നിമിഷം, ഈ രാത്രി, ഈ നിമിഷം, ഈ നിമിഷത്തിൽ കർത്താവിന്റെ പ്രിയപ്പെട്ടവരെ രോഗങ്ങളെ അവിടെ എടുത്തു മാറ്റിക്കൊണ്ട് സ്വർഗസ്ഥനായ പിതാവിന്റെ കരുണ എത്ര വലുതാണെന്ന് അവരുടെ ഹൃദയത്തെ നീ ബോധ്യപ്പെടുത്തണമേ. ഞങ്ങളുടെ മരുന്നുകളും ഭക്ഷണവും ഞങ്ങൾ മനുഷ്യരുടെ പ്രാർത്ഥനകളും ആശ്വാസങ്ങളും ഒക്കെ ഈ ലോകത്തിലെല്ലാ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി രക്ഷകനായി ബത്തിനകം വലിയ തൊഴുത്തിൽ ഉണ്ണി യേശുവായി മനുഷ്യ കുഞ്ഞായി പിറന്ന നല്ല യേശുവയെ, നിന്റെ ആലുക്കളുടെ കരങ്ങളിൽ ഇപ്പോൾ ആ രോഗികളെ ഇപ്പോൾ ആശ്വസിച്ച് അനുഗ്രഹിക്കണമേ. ഇപ്പോൾ ഈ പ്രാർത്ഥന പങ്കെടുക്കുന്ന ഓരോരുത്തരുടെ ഹൃദയ വിചാരങ്ങളെ കൂട്ടിച്ചേർത്ത് നിന്റെ ഹൃദയത്തെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് അവരെ അനുഗ്രഹിക്കുമാറാകണമേ, സുരക്ഷപ്പെടുത്തണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന അറുഹായുടെ സംബന്ധവും അവകാശവും ദൈവമേ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലൂടെ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് സംബന്ധിച്ചിരിക്കുന്ന അതിന്റെ മക്കളെല്ലാവരോട് ഞങ്ങൾ പ്രത്യേകമായി പേരോട്ട് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ രോഗികളോടും അവരുടെ സൗഖ്യത്തോടും ആശ്വാസത്തോടും ഭവനങ്ങളിലും ആശുപത്രികളിലും കഴിയുന്ന എല്ലാ രോഗികളോടും പ്രത്യേകമായിട്ട് ഞങ്ങൾ ഓർക്കുവാൻ കടപ്പെട്ടിരിക്കുന്നവരും ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാ രോഗികളോടും അവരുടെ സൗഖ്യത്തോടും ആശ്വാസത്തോടും ഉണ്ടായിരിക്കും ആരാധന.
ശുശ്രൂഷയുടെ സംബന്ധിച്ച് എല്ലാവരുള്ള നന്ദി പറഞ്ഞു അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇതിന് നേതൃത്വം കൊടുക്കുന്ന പത്രാ സംഘപ്രാഭവത്തിലുള്ള നന്ദി സ്നേഹം ഒരിക്കൽ കൂടി ശുശ്രൂഷയ്ക്ക് വേണ്ടി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവർക്കും വളരെ ആത്മീയ ഉത്തേജനം പകർന്ന ഒരു അനുഗ്രഹീതമായ പ്രഭാഷണം നടത്തിയ നന്ദിയ ചെറുമേലച്ചനുള്ള നന്ദി. പക്ഷേ ഞാൻ അച്ഛനെ ഓർക്കുമ്പോൾ ഈ ആളുകൾക്ക് ഇച്ചിരി മനസ്സിലാക്കാൻ ചെറുമേലച്ചൻ എന്നുള്ളതിനേക്കാൾ എനിക്ക് തോന്നുന്നു ചില പരിചയം ഫാദർ ICU ICU പലരുടെ മനസ്സിൽ ഒരു പേടി സ്വപ്നമായിരിക്കുന്ന കാലഘട്ടത്തില് ICU കയറുന്ന ആൾക്ക് ഒരു തമാശയുടെയും അതിനപ്പുറം ഒരു പ്രത്യാശയുടെയും ഒരു നൂതന നർഗുണം ചാർത്തിയ ഒരു പ്രഭാഷണം അച്ഛന്റെ കേൾക്കാൻ പക്ഷെ പലർക്കും ഇടയായിട്ടുണ്ട്. അതുകൊണ്ട് അച്ഛന്റെ സാന്നിധ്യം തീർച്ചയായിട്ടും നമുക്ക് കേൾക്കുന്നവർക്കൊക്കെ ഒരു ആത്മീയ ഉത്തേജനം പകരുന്നുള്ള യാതൊരു സംശയവുമില്ല. ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഏതെങ്കിലും സമയത്ത് ഇവിടെ വരുമ്പോഴൊക്കെയും നമ്മൾ അവസരങ്ങളിൽ സംബന്ധിക്കണം അപേക്ഷിക്കുകയും ചെയ്യുന്നു. എങ്കിൽ കൂടി അച്ഛനുള്ള നന്ദി അറിയിക്കുന്നതോടൊപ്പം തന്നെ അച്ഛന്റെ എല്ലാ അച്ഛന്റെ ശരീരവും വാക്കുകളും ഇനിയും കൂടുതൽ ആളുകൾക്ക് ബലവും ശക്തി മനപ്പുറ ക്രിസ്തുവിന് മുഖം കാണാനുള്ള ഒരു സാധ്യത ഉണ്ടായി തരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക ആശംസിക്കുകയും ചെയ്തു. ഇത് സംബന്ധിച്ച വൈദിക പ്രദേശത്തോട് എല്ലാവരോടും എന്റെ ഗുരുനാമനായിരിക്കുന്ന ടി എൽജി സച്ചൻ, അതുപോലെ സി ജി പോ സച്ചൻ, സന്തോഷൻ, എല്ലാ വൈദികരോടും വിവിധ സമയത്തുകൊണ്ട് കേൾക്കുന്ന ശ്രദ്ധിക്കുന്ന എല്ലാ വൈദികളും നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിൽ സംബന്ധിക്കുന്ന അരമനയിൽ കൂട്ടായ്മയിൽ സംബന്ധിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവർ, അതുപോലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും ദൈവകാരങ്ങൾ വീണ്ടും സമർപ്പിക്കുകയും അവരുള്ള നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. റെക്കോർഡ് ചെയ്ത മനോജ്, ബൈബിൾ വാക്യ പ്രീതി, എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം വരെ വാക്യം എനിക്ക് ചെയ്യട്ടെ.